بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحابته أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ അതിന്റെ വിവിധ വശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു പഠന സെമിനാറാണിത്. ശ്രോതാക്കൾക്ക് പലർക്കും പരാതി, ഒന്നും വിഷയം തീരുന്നില്ലല്ലോ. തീരില്ല, ഇത് തുടർച്ചയായി ഇനിയും നടത്തേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം പൊതുപരിപാടികളായിട്ട് പലയിടത്തും നടത്തി, ഓർക്കുന്നുണ്ടാവും. ISIS തലഫികളോ എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ നടത്തി. അത് കഴിഞ്ഞ് IS ഇസ്ലാമല്ല, സലഫിയത്ത് തീവ്രവാദവുമല്ല എന്ന പേരിലും പരിപാടികൾ നടത്തി. എന്നിട്ടും ഇവിടെ ഇനിയും അതിന്റെ ശുബഹത്തുകൾ നമ്മുടെ ആളുകളിൽ അവശേഷിക്കുന്നുണ്ടോ? എങ്കിൽ അതില്ലാതാകണം. നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ സലഫിയത്തിനെ സ്വീകരിക്കുന്ന ആളുകൾ. നമ്മളങ്ങനെ വടം കെട്ടി നിർത്തി മാർക്ക് ചെയ്തിട്ടില്ല ആരെയും. അതുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. സലഫി വല്ലമാക്കണിലൂടെ ദീൻ സ്വീകരിക്കുന്ന, സലഫിയത്തിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഈ വിഷയത്തിന് ശുബഹത്തുകൾ ഉണ്ടായിക്കൂടാ എന്ന നിലക്കാണ് ഈ പരിപാടി നമ്മുടെ തുടക്കം കുറിച്ച്. നിങ്ങൾ വിചാരിക്കേണ്ടോ അതോടെ അവസാനിച്ചു? ആരെങ്കിലും ബോധ്യപ്പെടുത്താനുള്ള പരിപാടിയല്ല, മനസ്സിലായില്ലേ? ഇത് നമ്മളെ ആളുകളെ ശരിക്കും പഠിപ്പിക്കാനുള്ളതാണ്, മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ പഠിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇൻഷാല്ലാഹ് ഇതിന്റെ തുടർച്ചയുണ്ടാകും. തൊട്ടടുത്ത പരിപാടി ഇൻഷാല്ലാഹ് കോഴിക്കോടാണ് വിചാരിക്കുന്നത്. ഈ മാസം തന്നെ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു പൊതുവായ സ്ഥലത്ത്, പള്ളിയല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ നോക്കുന്നുണ്ട്. ഇൻഷാല്ലാഹ് കൃത്യം അവിടെ നടക്കും. ഇപ്പൊ തന്നെ വാടാന പള്ളിക്കാർ പറഞ്ഞിട്ട് അവിടെ വേണമെന്ന്, എറണാകുളത്തേർ പറഞ്ഞിട്ട് അവിടെ വേണമെന്ന്, ഇൻഷാല്ലാഹ് ഒക്കെ നടക്കും. നമ്മുടെ ആളുകൾ വിഷയങ്ങൾ വളരെ നല്ല നിലക്ക് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഈ പ്രശ്നത്തിന്റെ തുടക്കമുണ്ടായപ്പോ, പഠനേന്നൊരു കൂട്ടരി പോയപ്പോ, ഉടനെ ഇവിടെ മുജാഹിദുകൾക്കെതിരിൽ മൊത്തത്തിൽ ഒരു ആരോപണം ഉണ്ടായി. അപ്പൊ മുജാഹിദ് ഗ്രൂപ്പുകൾ എന്താ ചെയ്തതെന്നറിയോ? അത് ഞങ്ങളല്ല, സംഘടനയിൽ നിന്ന് പുറത്തുപോയ ചിലരാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ നേരെ ചൂണ്ടാൻ നോക്കി. പലരും ചെയ്തതാണ്. KNM-കാര് കാസർഗോഡ് പെട്ടെന്ന് ഒരു ഇത് നടത്തി, ഇസ്ലാമിക് സെമിനാർ, അനുഷ്ഠാന തീവ്രതയും മറ്റൊക്കെ പറഞ്ഞിട്ട് അതിലും നമ്മളെ കുത്താൻ നോക്കി. പിന്നെ അയിന്ന് വിട്ടുവന്ന ആളുകൾ ശംസുദ്ദീൻ ബാലത്തുമായി ബന്ധപ്പെട്ട് ഒരു വക്കീല്, അയാൾ ലീഗ് തന്നെ പുറത്തായി, അയാളും കൂട്ടരും കെട്ടിച്ചമച്ചൊരു കേസുണ്ടാക്കിയിട്ട് അതിന്റെ പിന്നാലെ വിശുദ്ധങ്കാരോടച്ച് കൂടി. ഒരു പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ പ്രബോധന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാ സംസാരിക്കണം. പ്രബോധന സ്വാതന്ത്ര്യം സംസാരിക്കാൻ കള്ളക്കേസിന്റെ പിന്നാലെ കൂടേണ്ട ആവശ്യമില്ലല്ലോ. അവർ ക്യാമ്പയിനാ പ്രഖ്യാപിച്ചത് കേരളത്തില്. ബാക്കി എല്ലാവരും ചെയ്ത് ഞങ്ങളല്ല, ഞങ്ങളല്ല. അപ്പൊ ഈ രൂപത്തിലുള്ള കള്ളക്കളികളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ ഇവിടെ കേട്ടു, മനസ്സിലായില്ലേ? ഇതാ സക്കരിയ സലാഹി മക്കയിൽ നിന്ന് വന്നിറങ്ങിയാൽ പിറ്റേന്ന് അറസ്റ്റാണ്. ഏയ്, അങ്ങനെ പ്രചരിപ്പിച്ചു, വീട്ടുകാരെ പോയി ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഈ നമ്മുടെ ക്ലാസ്സിന് വരുന്ന ആളുകളെ തടയാൻ ഇവിടുത്തെ സംഘടനക്കാർ ചെയ്തെന്താറിയോ? അവന്റെ വീട്ടിൽ പോവാ. താ നിങ്ങളെ മോ മറ്റുള്ള ക്ലാസ്സിൽ പോകണട്ടോ, ഓലെ പിന്നാലെ പോലീസുണ്ട്, ഓലെ പിന്നാലെ CBI ഉണ്ട്, ഓലെ പിന്നാലെ മറ്റേ ഉണ്ട്. ഇപ്പൊ ആരെ പിന്നാലെ ഇല്ലാത്ത, ഇപ്പൊ ആരെ പിന്നാലെടോ ഇല്ലാത്ത. എന്നിട്ട് ആളുകളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അതന്നെ ആദർശത്തെ ആദർശം കൊണ്ട് നേടാൻ ഇവർക്ക് ധൈര്യമല്ല. ഇവർക്ക് ഇത്തരത്തിലുള്ള കുരുട്ടു ബുദ്ധികൾ കൊണ്ട് ആളുകളെ പിന്തിരിപ്പിക്കാൻ, അങ്ങനെ അവരങ്ങോട് ഊതി പറപ്പിച്ചാൽ പിന്നെ ആരും ക്ലാസ്സിന് വരൂല, ഇതങ്ങോട്ട് ഇല്ലാതായി പോവും. അല്ലെങ്കിലും നമ്മൾ ഇറങ്ങിയപ്പോ പറഞ്ഞ എന്താ, 6 മാസം കൊണ്ട് ഇല്ലാണ്ടാവുന്നതാണ്. അപ്പൊ അത് ഉണ്ടായതാ, ഇല്ലാതായിട്ട് ഇല്ലാന്നിപ്പോ തെളിഞ്ഞു. അപ്പൊ അതിന്റെ അരിശം തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. ഏതായിരുന്നാലും നമ്മൾ അൽഹംദുലില്ലാ, നമ്മൾ ഈ വിഷയത്തിൽ എന്താണോ സലഫി ഉലമാക്കളൊക്കെ ലോകത്ത് സ്വീകരിച്ച നിലപാട്, ആ നിലപാട് തന്നെ നമ്മൾ ഇവിടെയും സ്വീകരിച്ചു. അതാണ് നമ്മളെ അവലംബം. നമ്മളാരും വലിയ പണ്ഡിതന്മാരൊന്നുമല്ല, ചെറിയ തുലാബിലിൽമാണ്. നമുക്ക് ലോകാടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളെ വീക്ഷിച്ച് തെളിവിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയുന്ന ഉലമാക്കളുടെ ദർസുകളും അവരുടെ പുസ്തകങ്ങളും അവലംബിച്ചുകൊണ്ടാണ് നമ്മളൊരു പുസ്തകം തയ്യാറാക്കിയത്. ഇതാ ഈ പുസ്തകം ഇറങ്ങിയപ്പോ, ഈ പുസ്തകം നല്ല പുസ്തകമാണ്, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് IS വാദങ്ങളെ ഖണ്ഡിച്ച് എന്ന് പറഞ്ഞ ആളുകൾ തന്നെ ഇപ്പൊ വീണ്ടും പറയാണ്, ആ റാഷിദ് അബ്ദുള്ള അപ്പറിന് ശരിയാണ്, സലഫിയുടെ കൂട്ടത്തിൽ തന്നെയാണ് ആള് പോയിട്ടുള്ളത്, എനിക്ക് പണ്ടേ മനസ്സിലായിട്ടുണ്ട് ഏയ് എന്ന് പറയാ. അപ്പൊ കാബട്ടി എന്താ ആലോചിച്ചു നോക്കൂ നിങ്ങള്. നമുക്കാരും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല, പക്ഷെ അൽഹംദുലില്ല ഇവിടെ IS ആശയധാരയെ നേർക്കുനേരെ പ്രമാണം കൊണ്ട് നേരിട്ട ഏത് സലഫികളാണുള്ളത്? ഞങ്ങളല്ല ഞങ്ങളല്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ അവർ ചില ക്രൂരതകൾ മാത്രം, ഓ അത് ശരിയായില്ല, അങ്ങനെ വന്നത് ശരിയായില്ല, കത്തിയുണ്ട് അറുത്തു വന്നത് ശരിയായില്ല, അങ്ങനെ ചുട്ടു വന്നത് ശരിയായില്ല എന്നൊക്കെ പറയാന്നല്ലാതെ അവരുടെ ആശയധാരയെ തെളിവ് കൊണ്ട് നേരിട്ടാരാ? അതുങ്ങൾ പറ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വിഷയങ്ങൾ തന്നെ വെച്ച് സംസാരിച്ചിട്ടുള്ളത്. ഇപ്പോ റൌഫ് നദി പറഞ്ഞില്ലേ, 68 കാര്യങ്ങൾ പറയാനുള്ളിൽ 8 കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായില്ല? അത്രയും പരപ്പുള്ള വിഷയങ്ങൾ, അത്രയും ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ആധുനിക ഖവാരിജികളുടെ സമ്പൂർണ്ണ ചരിത്രം അൽ ഖിസ്സത്തുൽ കാമില ലി ഖവാരിജ് അസ്സന എന്ന പുസ്തകം റൌഫ് നദി തന്നെ അതിനവലംബിച്ചുകൊണ്ട് ഒരു ലേഖന പരമ്പര അൽ ഇസ്ലാഹിൽ ഇപ്പോ കഴിഞ്ഞ മാസം മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഈ മാസത്തിൽ 2 എനിക്ക് നമ്മുടെ ആളുകളോട് പറയുന്നത്, നമ്മൾ വായന വളരെ കുറവാണ്, വായിക്കണം. വായിക്കാൻ വേണ്ടി ഇപ്പൊ അൽഇസ്ലാഹ് മാസികയിൽ നമ്മൾ കഴിയുന്നതും സലഫി ഉലമാക്കളുടെ കൃതികൾ അവലംബിച്ചിട്ടുള്ള ലേഖനങ്ങളാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ വായിക്കണം. അതിന് വരിക്കാൻ 10 ഒരു ലെക്ക ഒക്കെ വാങ്ങാൻ, ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അൽഇസ്ലാഹിൽ പരസ്യമുണ്ട്. ഫ്രീ ആയിട്ട് ആവശ്യമുള്ളവർ മാനേജറെ വിളിക്കുക, ഫ്രീ ആയിട്ട് ഒക്കെ അയച്ചു തരും. പക്ഷെ വാങ്ങാനും വായിക്കാനും ആൾക്ക് സമയമില്ല. വായിക്കണം. ഇപ്പൊ ഈ പുസ്തകം ഇറങ്ങിയിട്ട് ഒരുപാട് ആളുകൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയും വായിക്കുകയോ ഇതിനുള്ള വിഷയം നോക്കുകയോ ചെയ്യാതെ ഇപ്പൊ ഇവിടെ 120 കോപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളിത് വാങ്ങണം, നിങ്ങൾ വായിക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കണം. കാരണം ഇത് ഫിത്ന അറിയാതെ ആളുകളിലേക്ക് അരച്ചു കയറും. നമ്മുടെ അനുജനാവാം, ജ്യേഷ്ഠനാകാം, അല്ലെങ്കിൽ പെങ്ങളെ മോനാകാം, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ശ്രദ്ധിക്കില്ല. കുറച്ച് ദീനി താല്പര്യമൊക്കെ ഇങ്ങനെ കാണിക്കും, പിന്നെ അവനങ്ങനെ ഒരു അന്തർമുഖത്വം, നമ്മളോട് സംസാരിക്കുന്നില്ല, കാഷ്വലായിട്ട് മാത്രം നിച്ചിരിക്കും. അങ്ങനത്തെ ആളുകളെ നമ്മൾ സൂക്ഷിക്കണം, അവർക്ക് വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനത്തെ വല്ല സംശയങ്ങളും ശുബ്ഹത്തുകളും ഉണ്ടെങ്കിൽ അവരറിവുള്ള അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണം. എന്നിട്ട് ഈ ശുബ്ഹത്ത് വേർതിരി, കാരണം ഇതെന്തറിയോ, മരിക്കാൻ റെഡിയാവുകയാണ്, ഷഹാദത്തിന് തയ്യാറാവുക, രക്തസാക്ഷിയാവുക. ഇസ്ലാമിന് വേണ്ടി, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കാര്യത്തിന് വേണ്ടി രക്തസാക്ഷിയായിട്ട്, ഷഹീദായിട്ട് കൂലി വാങ്ങണം. എന്തിനാണ് ഈ പോണത് എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഈ ജിഹാദി ഗ്രൂപ്പുകൾ തന്നെ പല ഗ്രൂപ്പുകളാണ്. IS അൽഖായിദയെ തള്ളി പറയുന്നു. അൽഖായിദയുടെ നേതാവ് അയ്മനുൽ ലവാഹിരി പോലും ബഗ്ദാദിയുടെ, IS നേതാവ് ബഗ്ദാദിയുടെ ഖിലാഫത്ത് അംഗീകരിച്ചിട്ടില്ല. ജമുഅത്തുൻ നുസ്ര അൽഖായിദയെ വിട്ടു, അവരും IS ഖിലാഫത്തിൽ അംഗീകരിച്ചിട്ടില്ല. അവർ തമ്മെ തമ്മിൽ കൊല്ലുന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താ പ്രശ്നം? അപ്പൊ എന്തിനു വേണ്ടി അവരെ യുദ്ധം? ആർക്കു വേണ്ടിയാണ് യുദ്ധം? തമ്മെ തമ്മില് അവർ തന്നെയാണ് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രൂപത്തിൽ ഖവാരിജിയത്ത് ഇവിടെ വല്ലാതെ വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കിയവരാണ് നമ്മൾ. നമ്മളത് ശരിക്കും പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. അതിനുവേണ്ടിയാണ് ഈ പഠന സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സമഗ്ര വിശകലനം തന്നെ, എല്ലാ വശങ്ങളും വിശകലനം ചെയ്യണമെന്ന് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷെ അതിവിടെ പൂർണ്ണമായിട്ടില്ല എന്ന് നമ്മൾക്കറിയാം. ഇൻഷാല്ലാ അതിന്റെ തുടർച്ചയുണ്ടാകും. നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. ആദ്യമായിട്ട് ഈ പുസ്തകം നിങ്ങൾ വായിക്കണം. അപ്പൊ അതിനുശേഷം 3 വന്നു. ഇത് IS വിഷയം മാത്രമാണ്. ഇതിൽ തന്നെ നേരത്തെ നിയാഫ് പറഞ്ഞതുപോലെ ഖുറാഫികൾ ഉയർത്തിവിട്ട ചില പ്രശ്നങ്ങളുണ്ട്. ഇവിടെ AP മീക്കയും ഞാൻ സെലഫികൾക്കെതിരിൽ എന്ത് ചെയ്തു, ക്യാമ്പയിൻ തന്നെ നടത്തി സെലഫികളെ IS കൂട്ടിക്കെട്ടാൻ. എന്താ അവിടുത്തെ സംഘടിത സെലഫി സംഘടനകൾ ചെയ്തത്? എന്ത് ചെയ്തു? മറുപടി പറയാൻ സാധിച്ചോ? ഞങ്ങളല്ല ഞങ്ങളല്ല എന്ന് പറയല്ലാതെ. പക്ഷെ അൽഹംദുലില്ലാ, എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോട് കൂടി നമ്മൾ അതിനെ നേരിട്ടു. ഖുറാഫികളുടെ ആ മുന്നേറ്റത്തെ തന്നെ 2 ക്യാമ്പയിനും ചീറ്റിപ്പോയി. അതാണ് അനുഭവം. അൽഹംദുലില്ലാ, എല്ലാ വിഭാഗ ആളുകളും സഹകരിച്ചിട്ടുണ്ട്. നമ്മൾ ആരോടും ഒരു വിരോധം വെച്ചിട്ടില്ല, പക്ഷെ ഉള്ളത് പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് ഇത് മുസ്ലിമീങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നമാണ്, സലഫികളെ മാത്രം പ്രശ്നമല്ല. 2011 സെപ്റ്റംബറിൽ ശേഷം മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ തീവ്രവാദത്തിന്റെ മുദ്രയടിച്ചുകൊണ്ട് ലോകാടിസ്ഥാനത്തിൽ പ്രൊപ്പഗണ്ട ഇറക്കി. ആ പ്രൊപ്പഗണ്ട അത് വേണ്ടതുപോലെ ക്ലച്ച് പിടിച്ചില്ല. മുസ്ലിങ്ങൾ എല്ലാവരും നേരിട്ടപ്പോ അത് മുസ്ലിമീങ്ങൾ ഒരു വിഭാഗത്തിന്റെ നേരെ തിരിച്ചുവിടാൻ ജൂതന്മാർ ഗൂഢാലോചന നടത്തി. സെലഫികള എന്ന് പറഞ്ഞായി, അപ്പൊ സൂഫികളെ നമുക്ക് കിട്ടും. അപ്പൊ സെലഫികളെ ഇങ്ങളാണ്, മറ്റൊരു ഇങ്ങൾ തന്നെയാണ്. അപ്പോൾ തമ്മിൽ തമ്മിൽ പറയുമ്പോ നമുക്ക് സംഗതി വേഗാവും. തീവ്രവാദത്തിന്റെ പേരിൽ മുസ്ലിമീങ്ങളെ ചാപ്പ കുത്താനുള്ള ഗൂഢാലോചനയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത്. അതിൽ അവർ സ്വീകരിച്ച കുതന്ത്രമാണ് യഥാർത്ഥത്തിൽ സെലഫികളുടെ നേരെ അത് തിരിച്ചുവെക്കുക എന്നത്. ഇത് ലോകാടിസ്ഥാനത്തിലുള്ളതിന്റെ ഒരു പതിപ്പ് മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. എനിക്കിവിടെ സംസാരിക്കാനുള്ള വിഷയം, സമയം വളരെ കുറവാണ്. ഇപ്പോൾ 4 ഇൻഷാല്ലാ നമുക്ക് ഈ ക്ലാസ് നിർത്തിയിട്ട് നിസ്കരിക്കേണ്ടതുണ്ട്. 4:10 ജമാഅത്ത് 12, അപ്പൊ 4:45 നിർത്താം ഇൻഷാല്ലാ. അപ്പൊ അത്രേ സമയമുള്ളൂ. പിന്നെയും നമുക്ക് ഒരു ക്ലാസ് കൂടി ഉണ്ട്, അബ്ദുൽ മഷീൻ ഐദീദിന്റെ ക്ലാസ്, അദ്ദേഹം രാവിലെ മുതലേ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് പറയാനുള്ള വിഷയം ഈ പറഞ്ഞതിനോടൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള വിഷയമാണ്. എന്താ? ഖവാരിജുകളുടെ ശുബഹാത്തുകൾ, തീരാത്ത ശുബഹാത്തുകൾ. അതെങ്ങനെ വെച്ചാല് ഒന്നും മുറിയാത്ത കാര്യങ്ങൾ ഏതാന്നെണ്ണ പറഞ്ഞാൽ തീരുവോ? ഒന്ന് മുറിയുന്ന കാര്യങ്ങൾ ഏതാന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്ക, ആ ജാതിയാണ്. അപ്പൊ ശുബഹാത്തുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ശുബഹാത്തുകൾക്ക് അദ്ദേഹം ഇവിടെ വിശദീകരണം നൽകും ഇൻഷാല്ലാ. എനിക്ക് പറയാനുള്ള വിഷയം ഇസ്ലാമിലെ ജിഹാദും ജിഹാദികളുടെ തീവ്രവാദങ്ങളും അതുപോലെ തന്നെ ഇവരുടെ ഖിലാഫത്ത് വാദവും, ഇതിൽ ഏതെങ്കിലും ഒരു വിഷയം മാത്രം പറയാൻ ഇപ്പൊ സമയമുള്ളൂ. ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കറിയാം, ജിഹാദുമായി ബന്ധപ്പെട്ട എല്ലാ മസലകളും ചർച്ച ചെയ്യണമെങ്കിൽ അതിന് മാത്രമായിട്ടൊരു ദൗറ നമ്മൾ വേറെ സംഘടിപ്പിക്കേണ്ടി വരും. പക്ഷെ അത്രമാത്രം വിശദമായി ഇവിടെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയുള്ള ആയുധമെടുത്തുള്ള ഒരു സായുധ ജിഹാദിന് ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഒരു സാധ്യതയില്ല. അതുകൊണ്ടത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും അതിന്റെ മസലകൾ അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും പലതിനെയും ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടത്. ഇവിടെ IS അൽഖായിദ പോലുള്ള, അല്ലെങ്കിൽ ജബഹത്തുൽ നുസ്ര, പല സംഘടന, താലിബാൻ, പല സംഘടന, ഈ തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ പൊട്ടിപ്പുറപ്പെടുന്നത് തന്നെ ഇസ്ലാമിലെ ജിഹാദിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ്. ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് വാളെടുത്തുള്ള, ആയുധമെടുത്തുള്ള ജിഹാദ് മാത്രമാണ്. അത് ചെയ്യുന്നവർ മാത്രമാണ് യഥാർത്ഥത്തിൽ ജിഹാദ് നിർവഹിക്കുന്നവർ. അല്ലാത്തവരൊക്കെ ഇസ്ലാമിലെ ജിഹാദിനെ മൂടിവെച്ചവരാണ്, ഇസ്ലാമിലെ ജിഹാദ് യഥാവിധം നിർവഹിക്കാത്തവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥ ജിഹാദ് നിർവഹിച്ച് സ്വർഗത്തിൽ പോകണമോ, ഞങ്ങളെ കൂടെ വരൂ. ഇതാണ് എല്ലാ ഭീകര പ്രസ്ഥാനങ്ങളുടെയും ഇസ്ലാമിന്റെ പേരിലെ തീവ്രവാദ സംഘങ്ങളുടെയും ഒക്കെ പ്രൊപ്പഗണ്ട. അപ്പൊ എന്താണ് ജിഹാദ്, എന്തല്ല ജിഹാദ് എന്ന് ശരിക്ക് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നടത്തപ്പെടുന്ന ആയുധം കൊണ്ടുള്ള ജിഹാദ് മാത്രമാണ്, അഥവാ സായുധ ജിഹാദ് മാത്രമാണ് ജിഹാദ് എന്നതാണ് ഇവർ ആളുകളെ ചൊല്ലി ചൊല്ലി പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ നമ്മൾ നടത്തുന്ന എല്ലാവിധ ത്യാഗ പരിശ്രമങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ പദമാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം അനിവാര്യമായും ഒരു മുജാഹിദായിരിക്കണം. മുജാഹിദ് മുജാഹിദ് പറയുമ്പോൾ ഇവിടുത്തെ നാട്ടിലെ നേതൃത്വത്തിൽ മുജാഹിദ് എന്ന് ആളുകളെ മനസ്സിൽ വരിക, അതല്ല കേട്ടോ. അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവൻ ഒരു മുസ്ലിം മുജാഹിദാകണം. കാരണം എന്താ? സ്വർഗത്തിൽ കടക്കണോ, ജിഹാദ് ചെയ്യണം. അതുകൊണ്ടാണ് നേതൃത്വ മുജാഹിദിന്റെ ആളുകൾ അന്ന് ആ പേര് തെരഞ്ഞെടുത്തത്. പലപ്പോഴും അറബ് പണ്ഡിതന്മാരൊക്കെ പരിചയപ്പെടുന്നുള്ള നദുത്തുൽ മുജാഹിദീനാരും എന്ത് പേരാ നിങ്ങൾക്ക്, ഈ പേരുണ്ട്, പ്രശ്നമല്ല ഇന്ത്യയിൽ എന്ന് ചോദിക്കും. കാരണം ഇതൊരു ജിഹാദി പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റൊരു കണ്ണോടുകൂടിയാണ് ആളുകൾ കാണുക. അള്ളാഹു പറഞ്ഞു സൂറത്ത് ആലു ഇംറാനിലെ 142-ാമത്തെ ആയത്തിൽ, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ. നിങ്ങൾ സ്വർഗത്തിൽ കടക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ ജിഹാദ് ചെയ്യുന്നവർ ആരൊക്കെയാണ്, ക്ഷമിക്കുന്നവർ ആരൊക്കെയാണ് എന്ന് തിരിച്ചറിയാതെ, ഇതുവരെയും അത് തിരിച്ചറിഞ്ഞിട്ടില്ല, അത് പ്രവർത്തനത്തിലൂടെ തിരിച്ചറിയുന്നവരെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കാമെന്ന് കരുതുന്നുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ ജിഹാദ് ചെയ്യാത്തവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ല. അപ്പൊ ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ ആരും ജിഹാദ് ചെയ്യുന്നില്ല, ഞങ്ങൾ മാത്രമാണ് യഥാർത്ഥ ജിഹാദ് ചെയ്യുന്നു, അങ്ങനെ ഇസ്ലാമിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നത് ഞങ്ങൾ മാത്രമാണ്, മറ്റുള്ളവർക്ക് ഭീരുക്കളാണ്, ഇസ്ലാമിന്റെ അന്തസ് നഷ്ടപ്പെടുത്തുന്ന ആ ശത്രുക്കളുടെ മേൽ അടിയറവ് പറയുന്ന എന്നൊക്കെ പറഞ്ഞിട്ടാണ് മറ്റ് മുസ്ലിം സംഘടനകളെ ഈ ഭീകര സംഘടനകൾ പരിചയപ്പെടുത്താറുള്ളത്. വാസ്തവത്തിൽ സായുധ ജിഹാദ് എന്നത് നിർബന്ധിത സാഹചര്യത്തിൽ മാത്രം ചെയ്യുന്ന കാര്യമാണ്. ചികിത്സയിൽ അവസാനത്തെ ചികിത്സയാണ് ചൂടുവെക്കൽ ചികിത്സ എന്ന് അറേബ്യയിലെ വാക്കുണ്ട്. ഏയ് ആഹ്റുത്തു ബിൽ കൈ, ചൂട് പൊള്ളിക്കുന്ന ചികിത്സ ഉണ്ട്, അത് എല്ലാം പരാജയപ്പെട്ട പിന്നെ ചെയ്യുന്ന ചികിത്സ എന്നതുപോലെയാണ് യഥാർത്ഥത്തിൽ നിർബന്ധിത ഘട്ടത്തിൽ മാത്രം, അനിവാര്യമായ സന്ദർഭത്തിൽ മാത്രമാണ് ആയുധമെടുത്തുള്ള ജിഹാദ് ഇവിടെ മുസ്ലിംകൾക്ക് ശറയാക്കപ്പെടുന്നത്. ജിഹാദുമായി ബന്ധപ്പെട്ട പല പുസ്തകങ്ങളും ഈ സന്ദർഭത്തിൽ ഇറങ്ങിയത് നമ്മൾ മനസ്സിലാക്കണം. അറബി അറിയുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ പറയാം, ഹമദ് ബിൻ ഇബ്രാഹിം ഉസ്മാൻ എന്ന് പറയുന്ന സൗദി കുവൈത്തിലുള്ള ഒരു പണ്ഡിതനുണ്ട്, അദ്ദേഹം എഴുതിയാൽ ജിഹാദ് അൻവാഉഹു അഹ്കാമു, അത് മാർക്കറ്റിൽ കിട്ടാത്തത് കൊണ്ട് ഫോട്ടോ കോപ്പി എടുത്താണ്, ഇത് നെറ്റിൽ ലഭ്യമാണ്. അൽ ജിഹാദ് അൻവാഉഹു അഹ്കാമുഹു വൽഹദ്ദുൽ ഫാസിൽ ബൈനഹു ബൈനൽ ഫൗള, ജിഹാദിന്റെ ഇനങ്ങളും വിധികളും അതും അരാജകത്വവും തമ്മിലുള്ള വേർതിരിവും. ഇതിന് തഖ്രീം തഖ്രീലും എഴുതിയിട്ടുള്ളത് ഇന്ന് മദീനയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലാമ സാലിഹ് സുഹൈമി ഹഫിളഹുല്ലാ അദ്ദേഹമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പുസ്തകം നല്ല ഒരു പുസ്തകമാണ്. ഈ വിഷയത്തിൽ വേറെയും പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം മഫൂമുൽ ജിഹാദുൽ ആം എന്ന ജിഹാദ് പൊതുവായ അർത്ഥത്തിലുള്ള ജിഹാദിന്റെ ആശയം എന്താണ് എന്ന് വിവരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അൽ ജിഹാദ് ഹുവ ബദലുൽ ജുഹ്ദി ഫീ തഹ്ഖീഖി മാ യുഹിബ്ബുല്ലാഹ്, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അത് യാഥാർത്ഥ്യമാക്കി തീരുന്നതിന് വേണ്ടി നമ്മുടെ പരിശ്രമങ്ങൾ വ്യയം ചെയ്യുക എന്നതാണ് ജിഹാദിന്റെ പൊതുവായ അർത്ഥം. വഹാദ ഹുവൽ മഅനൽ ആമുൽ വാസിഉൽ ജിഹാദ്, വിശാലമായ അർത്ഥം അതാണ്. വയദഖുലു ഫീ ദാലിക കുല്ലു അമലിൻ സാലിഹ്, സാലിഹായ എല്ലാ അമലുകളും അതിൽ പ്രവേശിക്കും. വബിഹാദ യതബയ്യനു ഫസാദു വൻഹിറാഫു ഫിക്ര ജമാഅത്തി മാ യുസമ്മൽ ജിഹാദ് ഹൈ തവഹമു അന്നൽ ജിഹാദ ഹുവ ഫഖദ് ജിഹാദു സിനാൻ, വാളെടുത്തുള്ള ആയുധമെടുത്തുള്ള ജിഹാദ് മാത്രമാണ് ജിഹാദ് തെറ്റിദ്ധരിച്ചിട്ടുള്ള ജിഹാദി സംഘങ്ങളുടെ ചിന്ത അതെത്രമാത്രം പിഴച്ചതും വ്യതിചലിച്ചതുമാണെന്ന് ഇതിലൂടെ നമുക്ക് വ്യക്തമാകും. വലിദാലിക കത്തബു കിതാബും ഫീ ദാലിക സമ്മഹുൽ ഫരീദത്തുൽ ഗായിബ, അവർ ജിഹാദിനെ കുറിച്ച് ബുക്ക് എഴുതിയപ്പോൾ ഒരു പേരെടുത്ത് എന്താറിയോ, അൽ ഫരീദത്തുൽ ഗായിബ, മറഞ്ഞുപോയ ഒരു ഫറളായ കാര്യം. മുസ്ലിമീങ്ങൾക്ക് അറിയാതെ പോയി ഞങ്ങള് അതിനെ ഉയർത്തിക്കൊണ്ടുവരാ, പൊടി തട്ടിയെടുത്ത് പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുക്കുക, ഗായിബായി പോയതിനെ ഹാളറാക്കുക, ലാഹിറാക്കാണ് എന്നവർ പുസ്തകം എഴുതി. ഈ പുണ്യകർമ്മത്തിനും മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ അത് വിട്ടവരാണെന്നും ഞങ്ങൾ വന്നിട്ട് അതിനെ പുനരുജ്ജീവിപ്പിക്കുകയാണ്, എന്നിട്ടോ അവർ പുനരുജ്ജീവിപ്പിച്ചും അവരെ ജിഹാദ് എന്താ, വിമാനം തട്ടിക്കൊണ്ടുപോവുക, വിവാഹത്തിലുള്ള വിമാനത്തിന്റെ വില വീഴ്ച, ശരീരത്തിൽ ബോംബ് വെച്ച് കെട്ടുക, എന്നിട്ട് ആളുകൾ മുമ്പിൽ പോയി പൊട്ടിത്തെറിക്കുക, കാറിൽ ബോംബ് നിറയ്ക്കുക, എന്നിട്ട് ജനങ്ങൾ നിരവധി ആളുകൾ മുമ്പിൽ ഒരു പൊട്ടിത്തെറിക്കുക, ഇതൊക്കെയാണ് അവരുടെ ജിഹാദ്. മനസ്സിലായില്ലേ? അതാണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന രക്തസാക്ഷിയാകാനുള്ള ജിഹാദ് എന്ന് അവർ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഓരോ മുസ്ലിമും നിർബന്ധമായും ചെയ്യേണ്ടതാണ് ജിഹാദെന്നും ജിഹാദ് ചെയ്യാത്തവൻ സ്വർഗത്തിലല്ലെന്നും നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. ജിഹാദിന്റെ 5 ഇനങ്ങൾ, അൽ ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന സാലിഹ് അബ്ദുസ്സലാം സുഹൈമി, ഇദ്ദേഹം മദീനയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ജാമി ഇസ്ലാമിയിലെ അധ്യാപകനാണ്, അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഇതിന്റെ സാലിഹുൽ ഫൗസാനും അബ്ദുൽ മഹ്സിൻ നാസർ ഉബൈഖാൻ എന്ന് പറയുന്ന ആളുമാണ് ഇതിന് അവതാരിക ചെയ്തിട്ടുള്ളത്. ഇത് മാർക്കറ്റിൽ ലഭ്യമായ പുസ്തകമാണ്, എനിക്ക് പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ട് അപ്പൊ തന്നെ ഫോട്ടോ കോപ്പി എടുത്താണ് കണ്ടപാട്. അൽ ജിഹാദ് ഫിൽ ഇസ്ലാം മഫ്ഹൂമുഹു വമവാബിതുഹു വഅൻവാഉഹു വഅഹ്ദാഫുഹു, ഇസ്ലാമിലെ ജിഹാദ്, അതിന്റെ ആശയം, അതിന്റെ വ്യവസ്ഥകൾ, ഇനങ്ങൾ, അതിന്റെ ലക്ഷ്യങ്ങൾ. ഈ പുസ്തകത്തിന്റെ 35-ാമത്തെ പേജിൽ ഇതിന്റെ ഇനങ്ങൾ വിവരിക്കുന്നുണ്ട്. സാധാരണ ഒരു മുസ്ലിം മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് അൻവാഉൽ ജിഹാദ്. ജിഹാദിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്, നമ്മൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജിഹാദിന്റെ ഇനങ്ങൾ പൊതുവായ അർത്ഥത്തിൽ. ഒന്നാമത്തേത് ജിഹാദുൻ നഫ്സ്. 5 ഇനങ്ങൾ ഇവിടെ വിവരിക്കുന്നതിൽ ഒന്നാമത്തേത് സ്വന്തം ശരീരത്തോടുള്ള ജിഹാദ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിന് 4 പദവികളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വന്തം ശരീരത്തോട് പോരാടുക, ഹുദ വദീനുൽ ഹഖ്, സത്യമതവും സന്മാർഗവും പഠിക്കുന്ന വിഷയത്തിൽ, അത് മുഖേന മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ അല്ലേ. സത്യദീനും ദീനുൽ ഹഖും ഹുദയും നമ്മൾ പഠിക്കണം. അത് ആ കാര്യത്തിൽ സ്വന്തം ശരീരത്തോട് പോരാടുക. രണ്ടാമത്തേത് താൻ പഠിച്ച കാര്യങ്ങൾ അമലിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി പോരാടുക. മൂന്നാമത്തേത് താൻ പഠിച്ച കാര്യത്തിലേക്ക് ദാവത്ത് നടത്തുന്ന വിഷയത്തിൽ സ്വന്തം ശരീരത്തോട് പോരാടുക. നാലാമത്തേത് ക്ഷമയുടെ കാര്യത്തിൽ സ്വന്തം ശരീരത്തോട് പോരാടുക. ഇങ്ങനെ 4 മർത്തബകളിലായിക്കൊണ്ട് ശരീരത്തോടുള്ള പോരാട്ടത്തെ സൂറത്തുൽ അസ്ർ ഉദ്ധരിച്ചുകൊണ്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇനങ്ങൾ വിശദമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ജിഹാദ് ഷെയ്ത്താൻ, പിശാചിനോടുള്ള ജിഹാദ്. നമുക്കറിയാം നമ്മൾ വഴിതെറ്റിക്കാൻ വേണ്ടി ബദ്ധശ്രദ്ധനായി നമ്മുടെ ഒക്കെ കൂടെ ജിന്നിൽപ്പെട്ട ഒരു കരീൻ, അവൻ ഷെയ്ത്താനാണ്, മലക്കിൽപ്പെട്ട ഒരു കരീനുമുണ്ട്. അവൻ നല്ലത് നമ്മളെ തോന്നിപ്പിക്കുകയല്ല, മലക്കിൽപ്പെട്ട കരീൻ നല്ലത് തോന്നിപ്പിക്കുമ്പോൾ ഇവൻ ചീത്ത കാര്യങ്ങൾ തോന്നിപ്പിക്കുകയും ചീത്ത കാര്യങ്ങളെ അലങ്കാരമാക്കി കാണിക്കുകയും ചെയ്യും. അതാണ് നടക്കുക. അതെല്ലാം മനുഷ്യരെ കൂടെയുണ്ട്, പിന്നെ അവന്റെ കൂട്ടാളികൾ വേറെയുണ്ട്. ഓരോ മനുഷ്യരെയും ദുർബോധനം നടത്തി നരകത്തിലെത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹുവേ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഇബ്ലീസിനെ ശപിച്ച് പുറത്താക്കിയപ്പോ അള്ളാഹിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, മുന്നിലും പിന്നിലും എടുത്തും വലത്തും നാനാഭാഗത്തും ഞാൻ അവരെ സമീപിക്കും, സിറാത്തുൽ മുസ്തഖീമിൽ അവർക്ക് വഴിതടസ്സമായി ഞാൻ ഇരിക്കും, അവരധികം പേരെയും നന്ദിയുള്ളവരായി നിനക്ക് നന്ദി കാണിക്കുന്ന കണ്ടെത്താൻ നിനക്ക് കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഷെയ്ത്താൻ, ആ ഷെയ്ത്താനെതിരിലുള്ള ജിഹാദ്. അവൻ നമുക്ക് ഒരുപാട് ദുശ്ചിന്തകൾ ഇട്ടുതരും, അതിനെ പ്രതിരോധിക്കണം. അവൻ പല വഴികളിലേക്കും നമ്മളെ വലിച്ചു കൊണ്ടുപോകും, പലപ്പോഴും അത് കാണിച്ച് നല്ലതായിട്ടാ കാണിക്കുക. മുൻകാല സമുദായങ്ങളെയൊക്കെ പിശാച് നശിപ്പിച്ചത് സയ്യനലഹും അഅ്മാലഹും, അവരെ പ്രവർത്തനങ്ങളെ അവൻ അവർക്ക് അലങ്കാരമാക്കി കാണിച്ചു കൊടുത്തു. തെറ്റിനെ തെറ്റായിട്ടല്ല പഠിപ്പിക്കുക, അത് തരക്കേടില്ല, അത് ശരിയാണ്, അത് കുഴപ്പമില്ല. അങ്ങനെയുള്ള പിശാചിനെതിരിൽ നമ്മൾ ജിഹാദ് ചെയ്യണം. മൂന്നാമത്തേത് ജിഹാദ് അർബാബിൽ ളുൽമി വൽ ബിദഅ വൽ മുൻകറാത്, അക്രമത്തിന്റെ ആളുകൾക്കെതിരിൽ, ബിദഅത്തിന്റെ ആളുകൾക്കെതിരിൽ, അതുപോലെ തന്നെ ദീനി വിരുദ്ധർക്കെതിരിൽ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജിഹാദ് നടത്തണം. അത് കൈകൊണ്ട് അല്ലെങ്കിൽ നാവുകൊണ്ട് അല്ലെങ്കിൽ ഹൃദയം കൊണ്ട്. ഹദീസ് നമുക്കറിയാം അല്ലേ, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദി ഫഇൻ ലം യസ്തതിഫ ബിലിസാനിഹി വഇൻ ലം യസ്തതിഫ ബിഖൽബിഹി വദാലിക ദഅഫുൽ ഈമാൻ. ആരെങ്കിലും ഒരു ഇസ്ലാമിക ദൃഷ്ട്യാ വെറുക്കപ്പെട്ട ഒരു കാര്യം കണ്ടാൽ അവൻ കൈകൊണ്ട് തടയട്ടെ, അതിന് കഴിയാത്ത നാവുകൊണ്ട് നിൽക്കട്ടെ, അതിനും കഴിഞ്ഞില്ലാത്ത പരിസ്ഥിതിയിൽ ഹൃദയം കൊണ്ട് വെറുത്തു മാറി നിൽക്കട്ടെ. ഇത് ജിഹാദാണ്. വേറൊരു ഹദീസിൽ ഏതൊരു നബിയും ആ നബിയെ പിൻപറ്റുന്ന കുറച്ചാളുകളെ കിട്ടും, അപൂർവം ചില നബിമാർക്ക് മാത്രമാണ് അനുയായികളെ കിട്ടാതെ പോയിട്ടുള്ളൂ, കുറച്ചെങ്കിലും അനുയായികളെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ആ നല്ലവരായ അനുയായികൾക്ക് ശേഷം ചീത്ത പിന്തലവർ രംഗത്ത് വരും. അവർ പ്രവർത്തിക്കാത്തത് ജനങ്ങളോട് പറയും, അവർ ചെയ്യുന്നത് പലതും കൽപ്പിക്കപ്പെട്ടതായിരിക്കുകയുമില്ല. അങ്ങനെ നബിമാരുടെ പിൻഗാമികൾ പിടച്ചു പോകുമ്പോൾ പവൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ, കൈകൊണ്ട് അവരോട് ജിഹാദ് ചെയ്താൽ അവൻ മുഅ്മിനാണ്. പവൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ, നാവുകൊണ്ട് അവരോട് ജിഹാദ് ചെയ്താൽ അവൻ മുഅ്മിനാണ്. പവൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ, ഹൃദയം കൊണ്ട് അവനോട് ജിഹാദ് ചെയ്താൽ അവൻ മുഅ്മിനാണ്. വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഖർദൽ, അതിനപ്പുറം അണുത്തൂക്കം ഈമാൻ പോലുമില്ല. അപ്പൊ സമുദായം ദുഷിച്ചു പോകുമ്പോൾ സമുദായത്തിലെ തിന്മകൾക്ക് നടത്തുന്ന പോരാട്ടം അത് ജിഹാദാണ്. അതിന്റെ മൂന്ന് മർത്തബ, നല്ല ഈമാനുള്ളവൻ, ശക്തിയുള്ളവൻ, അധികാരമുള്ളവൻ തന്റെ ശക്തിയും അധികാരം ഉപയോഗിച്ച് തടയും. അതിനു കഴിയാത്തവൻ നാവുകൊണ്ട് എതിർക്കാൻ കിട്ടുമ്പോൾ അതിന് ചെയ്യും. അതിനു കഴിയാത്ത ദുർബല പരിസ്ഥിതിയിൽ നാവുകൊണ്ട് എതിർക്കാനും കഴിയില്ല, കൈകൊണ്ട് തടയാനും കഴിയില്ലെങ്കിൽ അതിനോട് പ്രതികൂലിച്ചുകൊണ്ട് നിസ്സഹകരിച്ചുകൊണ്ട് മാറി നിൽക്കും. ഇതും ജിഹാദാണ്, മനസ്സിലായില്ലേ? അതാണ് മൂന്നാമത്തെ ഇനം. അതൊക്കെ ഷർത്തുകളുണ്ട്. ഒരു മുൻകറി ഇൻകാർ ചെയ്യണമെങ്കിൽ, ഒരു വെറുക്കപ്പെട്ട കാര്യത്തെ തടയണമെങ്കിൽ, ഇത് ഇസ്ലാമിക ദൃഷ്ട്യാ വെറുക്കപ്പെട്ട കാര്യമാണെന്ന് അയാൾക്ക് അറിയണം. അതിൽ ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് അംറു ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകറും നടത്തേണ്ടത്. എല്ലാവർക്കും എല്ലാ രൂപത്തിൽ അത് നടത്താൻ കഴിയുന്നില്ല, അതിന്റെ ഷുറൂത്തുകൾ മനസ്സിലായിക്കണം. പിന്നെ അതിന്റെ വിശദമായി പറയുകയാണെങ്കിൽ അത് മാത്രം നമുക്ക് വേറെ ക്ലാസ് എടുക്കേണ്ടി വരും. പിന്നെ അതിന്റെ നാലാമത്തേത് നമ്മളെല്ലാവരും അറിയുന്നത് തന്നെയാണ്, സ്വാഭാവികമായും നമ്മൾ ജിഹാദുൽ കുഫാർ, അതാണ് നാലാമത്തേന് സത്യനിഷേധികളോടുള്ള സമരം, യുദ്ധം. അത് മൊത്തത്തിൽ ജിഹാദ് എന്ന് ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അതാണ്. അത് സമ്പത്ത് കൊണ്ടും നാവുകൊണ്ടും കൽബുകൊണ്ടും ശരീരം കൊണ്ടും ചിലപ്പോൾ വേണ്ടി വരും. ഒരുപാട് ആയത്തുകൾ അതിന് തെളിവായിട്ട് എടുത്തു ധരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, അയ്യോ അല്ലദീ നാമനു ഹൽ അദുല്ലുക്കും അലാ തിജാരത്തിൻ തുഞ്ചീക്കും മിൻ അദാബിൻ അലീം, വേദനാജനക വശിച്ച് നിങ്ങൾ രക്ഷപ്പെടുന്ന ഒരു തിജാരത്ത്, ഒരു കച്ചവടത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. സൂറത്തു സഫിൽ എന്താണത്? തുഅ്മിനൂന ബില്ലാ, അള്ളാഹുവിൽ വിശ്വസിക്കുക, വ റസൂലിന്റെ റസൂൽ വിശ്വസിക്കുക, വ തുജാഹിദുന ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് നടത്തുക. ബി അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളെ സമ്പത്ത് കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ, അതാണ് ഏറ്റവും ഉത്തമം നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. അപ്പോ ആയത്തിൽ വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ ജിഹാദിനെ പ്രേരിപ്പിക്കുന്ന ആയത്തുകളുണ്ട്. ഹദീസിൽ കാണാം, ജാഹിദുൽ മുശ്രിക്കീന ബി അംവാലിക്കും വ അൻഫുസിക്കും വ അൽസിനത്തിക്കും, നിങ്ങളെ സമ്പത്തുകൾ കൊണ്ടും നിങ്ങളെ ശരീരങ്ങൾ കൊണ്ടും നാവുകൾ കൊണ്ടും നിങ്ങൾ മുശ്രിക്കുകൾക്കെതിരെ ജിഹാദ് നടത്തുക. അതെല്ലാം ആയത്തുകളും ഹദീസുകളും തെളിവ് കൊടുത്തിട്ടുണ്ട്, സമയമില്ലാത്ത ഞാൻ ഉദ്ധരിക്കുന്നില്ല. പിന്നെ ജിഹാദുൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളോട്, കപടവിശ്വാസികളോട് നടത്തുന്ന സമരം, അതും നാവുകൊണ്ടും കൽബുകൊണ്ടും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. കാരണം നാവാണ് ഇവരോടുള്ള ജിഹാദിൽ വളരെ പ്രധാനപ്പെട്ടത്. കുഫാറുകളോടുള്ള ജിഹാദിൽ ശരീരമാണ് പ്രത്യേകമായി എടുത്തു പറഞ്ഞതുപോലെ ഇവിടെ നാവാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതും പല പദവികളായി ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. യായുഹ നബിയു ജാഹിദുൽ കുഫാർ വൽ മുനാഫിഖീന, നബിയെ, മുനാഫിക്കുകളോടും അതുപോലെ കാഫിറുകളോടും നിങ്ങൾ ജിഹാദിൽ ഏർപ്പെടുക. വഗലുദ് അലൈഹിം, അവരോട് പരുഷമായി പെരുമാറുക. വഹുമഅവാഹു ജഹന്നം, അവരെ സങ്കേതം നരകമത്രേ. വബീസൽ മസീർ, എത്രമായ മോശമായ പതനസ്ഥാനം എന്ന് പറയുന്ന ആയത്ത്. ഈ റാഷിദ് അബ്ദുള്ള എന്ന് പല തൃക്കൈപ്പൂരുകാരൻ ഐ എസിലേക്ക് പോയി എന്ന് പറയപ്പെടുന്ന, ഇപ്പോഴും ഓഡിയോ ഇങ്ങനെ ചറപറ നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരു സ്ഥലത്ത് അയാൾ പറയുന്നുണ്ട്, ഈ ആയത്ത് എങ്ങനെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ ഇത് ഐഎസിൽ ജിഹാദ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഞങ്ങൾ ശരിക്കും ശക്തി ഉപയോഗിച്ച് തന്നെ ജിഹാദ് ഡിപ്പാർട്ട്മെന്റിന്റെ വഴിക്ക് മുനാഫിക്കളോട് യുദ്ധം ചെയ്യുന്നുണ്ട്. അപ്പൊ അവന്റെ മുനാഫിക്കാരെ നേരത്തെ പറഞ്ഞില്ലേ, അവന് അവരല്ലാത്തവരൊക്കെ മുനാഫിക്കും മുർത്തദ്വാണ്, അവരോടൊക്കെ ഒരു അവർക്കൊക്കെ ഉള്ള ജിഹാദ് ആയുധം കൊണ്ടാണ്, മറ്റേ ജിഹാദ് അവർക്ക് പരിചയം തന്നെ അല്ല. അപ്പൊ ഈ രൂപത്തിൽ 5 ഇനമായിട്ട് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ജിഹാദ് എന്ന് പറയുമ്പോൾ നാം നേരത്തെ പറഞ്ഞതുപോലെ ശത്രുക്കൾക്കെതിരെയുള്ള ജിഹാദ്, അതിനെ ഉലമാക്കൾ രണ്ടായി വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് ജിഹാദ് ത്വലബ്, മറ്റൊന്ന് ജിഹാദ് ദഫ്. ജിഹാദ് ദഫ് എന്ന് പറഞ്ഞാൽ പ്രതിരോധത്തിന്റെ ജിഹാദ്, മുസ്ലിം രാജ്യങ്ങളെ കീഴടക്കാൻ വേണ്ടി അംശങ്ങൾ ശത്രുക്കൾ വന്നാൽ അവിടെ എല്ലാ അവിടുത്തെ ഭരണാധികാരി ജിഹാദ് പ്രഖ്യാപിച്ചാൽ അവിടുത്തെ ഓരോ വ്യക്തിക്കും ജിഹാദ് നിർബന്ധമാകും. സ്വന്തം ശരീരത്തെയും സ്വന്തം മതത്തെയും സ്വന്തം കുടുംബത്തെയും സ്വന്തം സമ്പത്തും എല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധ ജിഹാദ്, അവിടെ മറ്റ് നിബന്ധനകളുള്ള കഴിയിനനുസരിച്ച് പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതേസമയത്ത് ജിഹാദ് ഫലം, അത് ശത്രുക്കളുടെ നാട്ടിലേക്ക് അങ്ങോട്ട് പോയി നടത്തപ്പെടുന്ന ജിഹാദാണ്. അത് ഭരണാധികാരി, നല്ല പ്രാപ്തനായ ഭരണാധികാരി, നല്ല ഈമാനികമായി തർബിയത്ത് ലഭിച്ചിട്ടുള്ള ഒരു ജനത, അദ്ദേഹം തൊട്ടടുത്ത രാജ്യത്തേക്ക് കടന്നുപോയി ചെയ്യുന്ന ജിഹാദാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ രാജ്യങ്ങൾ തമ്മിൽ അന്താരാഷ്ട്ര പോളിസികളുടെ വെളിച്ചത്തിൽ അതിർത്തി കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആക്രമിക്കാൻ പാടില്ലാത്ത UNO പോലെയുള്ള ലോകവേദികളുടെ നിയമങ്ങൾ നിലവിലുള്ള കാലമാണ്. ഒരാളും അതിർത്തി കടന്ന് ഒരു വിമാനം പോലും പറന്നാൽ അത് ചോദ്യം ചെയ്യപ്പെടും. അതിർത്തി കടന്ന് എന്തെങ്കിലും ചെയ്താൽ, യുദ്ധം ചെയ്താൽ അത് ചോദ്യം ചെയ്യപ്പെടും, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള കാലത്ത് ഇത് ജിഹാദിന്റെ നിബന്ധനകൾ പൂർത്തിയായാൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ പറഞ്ഞ ജിഹാദ് ഒരുപക്ഷെ നിർവഹിക്കാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അത് വേറെ വിഷയമാണ്. ഏതായിരുന്നാലും നമ്മൾ ജിഹാദിന്റെ ഷർത്തുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ ഖിതാൽ എന്ന് പറയുന്ന, യുദ്ധമെന്ന് പറയുന്ന, എത്രയോ യുദ്ധമെന്ന് പറയുന്ന ജിഹാദ് മാത്രമേ ജിഹാദുള്ളൂ, അതിന് പുറമെയുള്ള എത്രയോ ജിഹാദുകൾ ആളുകൾ അവഗണിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് ഈ വിവരണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ തൊലബുൽ ഇൽമ് വലിയ ജിഹാദായിട്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ധാരാളം ആയത്തുകളും ഹദീസുകളും അതിന് തെളിവായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ഭാഗം തൊലബുൽ ഇൽമുമായി ബന്ധപ്പെട്ട് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, ഇന്നൽ മുത്തഫഖീന ഫീ ദീനില്ലാഹ് യുബാദൂന തമാമന്നൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ ദീനിൽ ആഴത്തിൽ അറിവ് നേടാൻ ശ്രമിക്കുന്നവർ, അതിനുവേണ്ടി തൊലബുൽ ഇൽമ് നടത്തുന്നവർ, അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരോട് പൂർണമായും സമപ്പെട്ടിരിക്കുന്നു. ഫൽ മുത്തഫഖിഹു ഫീ ദീനില്ലാഹ് വ യതഫഖഹു കുതുബഹു വ യഹ്ളുറു ഇലാ മജാലിസിൽ ഇൽമി ഹുവ കല്ലദീ യതഫഖദു ഖൗസഹു വ റംഹഹു മുജാഹിദൻ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ ദീനിൽ ആഴത്തിൽ പഠിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് പുസ്തകങ്ങൾ എടുത്ത് വായിക്കുകയും പരിശോധിക്കുകയും ഇൽമിന്റെ മജലിസുകളിൽ ഹാജരാവുകയും ചെയ്യുന്ന ആൾ തന്റെ കുന്തവും തന്റെ അമ്പും വില്ലുമൊക്കെ ഇടക്കിടെ പരിശോധിച്ച് ശരിയാക്കി വെക്കുന്ന അള്ളാഹുന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്. വല്ലദി യുഅരിദു ബസറഹു വ ഫിക്റഹു വ ഖൽബഹു ലിദ്റാക്കിൽ മസായിലിൽ ഇൽമിയ്യ കല്ലദി യുഅരിദു റഖബതഹു ലിഅദാഇൽ ഇസ്ലാം ലിയുഖാതിലഹും ഹത്താ തകുന കലിമത്തുല്ലാഹി അൽഉലിയ. തന്റെ ചിന്തയും തന്റെ ദൃഷ്ടിയും ഒക്കെ ഇൽമിയായ മസലകൾ കണ്ടെത്തുവാൻ വേണ്ടി വിനിയോഗിക്കുന്ന ആൾ, അയാൾ തന്റെ പെരടി ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് യുദ്ധത്തിന് വേണ്ടി തയ്യാർ ചെയ്തു കൊടുക്കുന്ന, വിധേയനാക്കി കൊടുക്കുന്ന ആളെ പോലെ തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം അതിന് ആയത്ത് ഉദ്ധരിക്കുന്നുണ്ട്, ഞാൻ ഇത് വെറുതെ മുജാസഫത്തായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം കൊണ്ടോ പറയുകയല്ല, ഒരു വെറുതെ കുക്കി പറഞ്ഞതല്ല, മറിച്ച് അള്ളാഹുന്റെ കിതാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കുറച്ചാളുകൾ, യുദ്ധത്തിന് എല്ലാവരും യുദ്ധത്തിന് പോകാൻ പാടില്ല, കുറച്ചാളുകൾ ദീനിൽ ആഴത്തിൽ അറിവ് നേടാൻ വേണ്ടി റസൂലിന്റെ കൂടെ ഒഴിഞ്ഞിരിക്കണം എന്ന സൂറത്തു തൗബയിലെ 122-ാമത്തെ ആയത്ത് ഷെയ്ഖ് അവർകൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തെളിവ് വെച്ചുകൊണ്ടാണ് തലബുൽ ഇൽമ് അത് ഇബാദത്താണ്, അത് ജിഹാദാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ തലബുൽ റിസ്ഖിൽ ഹലാൽ, ഹലാലായ റിസ്ക് തേടുക എന്നതും, അതും എന്താണ്? അത് ജിഹാദാണ്. ഹറാമായ സമ്പാദ്യ മാർഗങ്ങളിലേക്ക് പോകാതെ ഹലാലായ സമ്പാദ്യ മാർഗങ്ങൾ. അതുപോലെ തന്നെ അൽ അദ്ലു ഫിർ റഅയത്തി ജിഹാദ്, നേരത്തെ പറഞ്ഞാൽ എല്ലാ അമനു സാലിഹ് ജിഹാദിന്റെ ഗണത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോ ഒരു രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരി തന്റെ പ്രജകൾക്കിടയിൽ നീതി പാലിക്കുന്നു, അതും യഥാർത്ഥത്തിൽ എന്താണ്? ജിഹാദാണ്. എന്നാൽ ഇവിടെ നടക്കുന്നത് ഭീകര പ്രവർത്തനങ്ങൾ, ഭരണകൂട സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് നിരപരാധികളെ ബോംബ് വെച്ചു കൊന്നുകൊണ്ട് ആത്മഹത്യാ ബോംബിംഗ് നടത്തിക്കൊണ്ട് ചാവേർ സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ട് ഒക്കെ ചെയ്യുന്ന അതൊക്കെയാണ് ജിഹാദ് എന്നാണ്. അതൊന്നും ജിഹാദല്ല എന്ന് ഉലമാക്കൾ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അൽ ഖായിദക്കെതിരിലുള്ള ഫത്വ ഉലമാക്കൾ പറഞ്ഞെടുത്തത് പറഞ്ഞിട്ടുണ്ട്, ഇത് ജിഹാദല്ല, ഇത് ഫിത്നയാണ്, ഇത് മുസ്ലിമീങ്ങളെ അല്ലെങ്കിൽ നിരപരാധികളെ അന്യായമായി കൊല്ലലാണ് എന്ന്. ആത്മഹത്യാ ബോംബിങ്ങിനെ കുറിച്ച് അല്ലാമാ ഇബ്നു ഉസൈമീനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്തൊരു മറുപടി ഞാൻ നിങ്ങളെ വായിച്ചു കൽപ്പിക്കാം. ഉലമാക്കളുടെ ഒരു നിലപാട് നിങ്ങൾക്കതിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇത് പലയിടത്തും നമ്മൾ വായിച്ചതാണ്. ചില ആളുകൾ പറയുന്നുള്ളു, ഷെയ്ഖ് ഇന്നഹു യഖൂബ് അമലിൻ ജിഹാദിയ അലാ ശക്കിൽ ഇൻതിഹാരി, ഒരു ആത്മഹത്യയുടെ രൂപത്തിൽ ഒരു ജിഹാദി പ്രവർത്തനം ഒരാൾ നടത്തുന്നു, നിർവഹിക്കുന്നു. കമിസാലി അലാ ദാലിക് മാ യഫ്ഉലു അഹദുഹും ബി തൽഗീമി സയ്യാരതി ബിൽ മുതഫജ്ജിറാത് വഖ്തിഹാമിൽ അദു, തന്റെ കാറിൽ കുറെ ബോംബുകൾ നിറച്ചി വെച്ചുകൊണ്ട് ശത്രുക്കടയിലേക്ക് അത് എരച്ചു കയറ്റുന്നു. ഈ സംഭവത്തിൽ ഞാനും മരിക്കുമെന്ന് അയാൾക്കറിയാം, ലാമഹാല സംശയമില്ല. അങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? റയ്യുൻ ഫി ഹാദ അന്നഹു ഖാതിലു നഫ്സിഹി, അയാൾ തന്നെ തന്നെ കൊല്ലുന്ന ആത്മഹത്യക്കാരനാണ്. വഅന്നഹു സയുഅദബു ഫി ജഹന്നം ബിമാ ഖുതില ബിഹി നഫ്സുഹു ബിമാ ഖതല ബിഹി നഫ്സുഹു, അയാൾ അയാളെ എന്തുകൊണ്ട് കൊന്നോ അതുപോലെ അയാൾ നരകത്തിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പിടിച്ചിട്ടുണ്ടല്ലോ, വിഷം കഴിച്ചവൻ വിഷം കഴിക്കാൻ മരിക്കുക, വീണ്ടും വിഷം കഴിക്കുക, അങ്ങനെ ചെയ്തു. മലയെന്ന് ചാടിയവൻ ഉയർന്ന് ചാടി മരിച്ചവൻ ചാടുക മരിക്കുക, ചാടുക മരിക്കുക, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. കുത്തിയിട്ട് മരിച്ചവൻ കുത്തുക മരിക്കുക, വീണ്ടും ജീവൻ കിട്ടും വീണ്ടും കുത്തുക മരിക്കുക, ഇങ്ങനെയായിരിക്കും ആത്മഹത്യക്കാരന്റെ അവസ്ഥ എന്ന് അല്ലേ ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ ആയിരിക്കും. ലാക്കിന്നൽ ജാഹിൽ അല്ലദീ ലാ യദരി, അറിവില്ലാത്ത ജാഹിൽ, വഫഇലുഹു അലാ അന്നഹു ഫിഅലുൻ ഹസൻ മർളിയുൻ ഇൻദല്ലാഹ്, തന്റെ ഈ പ്രവർത്തനം അല്ലാഹുവിന്റെ തൃപ്തിപ്പെട്ടതാണ് നല്ലതാണ് എന്നയാൾ വിചാരിക്കുന്നു. അർജുല്ലാഹു സുബ്ഹാനഹു തആല യഗ്ഫു അൻഹു, അങ്ങനെയുള്ള വിവരം കിട്ടവർക്ക് പക്ഷേ അല്ലാഹു പുറത്തു കൊടുത്തേക്കാം. ലാക്കിൻ ഫഅല ഹാദാ ഇജ്തിഹാദൻ, കാരണം അയാൾ ഇത് ചെയ്ത് അയാളുടെ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വയിൻ കുത്തു അറാഅന്നഹു ലാ ഉദ്ര ലഹു ഫിൽ വഖ്തിൽ ഹാദർ, ഈ കാലഘട്ടത്തിൽ അത് ജിഹാദ് അല്ല എന്ന് അറിയാതിരിക്കാൻ ഒരു വഴിയുമില്ല. ഇത് സ്വയം കൊല്ലലാണ് എന്ന കാര്യം ജനങ്ങൾക്കിടയിൽ പരന്നിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായമാണ്. പണ്ഡിതന്മാരോട് അവർക്ക് ചോദിക്കാൻ ബാധ്യതയുണ്ട്. ഏതാണ് സന്മാർഗം ഏതാണ് ദുർമാർഗമെന്ന് വ്യക്തമാകുവാൻ വേണ്ടി. അത്ഭുതം എന്ന് പറയട്ടെ, ഇവർ അവരെ തന്നെ കൊല്ലുകയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുതെന്ന് ആയത്തിലൂടെ അല്ലാഹു വിരോധിച്ചിട്ട് പോലും. അവർ ധാരാളം ആളുകളും ശത്രുവിനോട് പകവീട്ടുക എന്നത് മാത്രമാണ് ലക്ഷ്യമാക്കുന്നത്. അല്ല അയ്യുവധീൻകാന, ഏത് രൂപത്തിലാണെങ്കിലും, സവാവും കാന ഹറാമൻ ഹലാലൻ, അത് ഹറാമാകട്ടെ ഹലാലാകട്ടെ, തന്റെ വൈരാഗ്യം തീർക്കുകയാണ് അവരുടെ ഉദ്ദേശം. ഫഖത് വയർവി ഖലീലഹു, അയാളുടെ പക, ആ പകക്ക് ശമനം വരുത്തലാണ് ഉദ്ദേശം. വനസ്അലുല്ലാഹു യർസുഖനൽ ബസീറ ഫീ ദീനിഹി, അവന്റെ അല്ലാഹുവിന്റെ ദീനിൽ ഉൾക്കാഴ്ച ലഭിക്കാൻ നമ്മൾ അവനോട് പ്രാർത്ഥിക്കുന്നു. വലഅമലു ബിമാ യർളി, അവനെ തൃപ്തിപ്പെടുന്ന അമലുകൾ ചെയ്യാനും. ഇന്നഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, ഇത് മുഹമ്മദ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം മജലസ് ദഅവയിൽ അദ്ദേഹത്തിന്റെ അഭിമുഖം വന്നതിലും എടുത്തുകൊടുത്തിട്ടുള്ളതാണ്. അൽ ഫതാവ ശർഇയ്യ ഫിൽ ഖലായൽ അസ്രിയ എന്ന് പറഞ്ഞ ഒരു പുസ്തകം. ഇത് ഉലമാക്കളുടെ ഫത്വ, ഇവ സമകാലിക പ്രശ്നങ്ങളിൽ ഉലമാക്കളുടെ ഫത്വകൾ എന്ന പുസ്തകത്തിൽ എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ആത്മഹത്യാ ബോംബിങ്ങിനെ ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ മരിച്ചാൽ എന്താ, ഞാൻ നാളെ മറ്റന്നാളെ ഇവരെ കൊല്ലപ്പെടേണ്ട ആളല്ലേ, അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ മരിക്കാൻ തീരുമാനിച്ചിട്ട് ഒരുപാട് ആളുകളെ കൊന്നാൽ എന്താ, എന്നിട്ട് അത് ന്യായീകരണങ്ങൾ പലതും പറഞ്ഞുകൊണ്ട് അവർ പലതരത്തിലുള്ള ന്യായീകരണങ്ങളും അതിന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യമേ അല്ല. അത്തരം ഭീകര പ്രവർത്തനങ്ങൾ ഒരിക്കലും തന്നെ ഉലമാക്കൾ അംഗീകരിച്ചിട്ടില്ല. എവിടെ പോയി, അബ്ദുസ്സലാം സാഹിമിയുടെ പുസ്തകത്തിൽ ജിഹാദിനെ ചില സംഘങ്ങൾ വ്യതിചലിച്ച് വ്യാഖ്യാനിക്കുന്നതിനെ സംബന്ധിച്ച് വിശദമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. ഇനി സായുധ ജിഹാദിന്റെ നിബന്ധനകൾ, സുറൂത്തുകളുണ്ട് ജിഹാദിന്. ഓരോരുത്തർക്കും താൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ആയുധമെടുത്ത് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ട് അങ്ങനെ ചെയ്യാവുന്ന ഒന്നല്ല സായുധ ജിഹാദ്. അതിന് ഒരുപാട് കണ്ടീഷനുകൾ, നിബന്ധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ പുസ്തകത്തിൽ, ഈ ഐഎസുമായി ബന്ധപ്പെട്ട പുസ്തകത്തിൽ ആ കാര്യം വളരെ വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട്. ഇസ്ലാമിലെ ജിഹാദും ജിഹാദികളുടെ തീവ്രവാദങ്ങളും എന്ന പേരിൽ അതിന്റെ നിബന്ധനകൾ രണ്ടു ലക്കങ്ങളിലായിക്കൊണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ വായിക്കണം. അതിൽ ഒന്നാമത്തെ നിബന്ധനയായി എടുത്തു പറഞ്ഞിട്ടുള്ളത് കഴിവുണ്ടായിരിക്കുക എന്നതാണ്. ഏതൊരു അമലും ചെയ്യണമെങ്കിൽ അതിന് കഴിവുണ്ടായിരിക്കും, കുദറത്തുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ കഴിയാത്ത ആളുകൾ അതിന് മുതിരാൻ പാടില്ല. ചില ആളുകൾ ചോദിക്കും, എന്തായി സൗദി അറേബ്യക്കൊക്കെ അമേരിക്കയ്ക്ക് യുദ്ധം പ്രഖ്യാപിച്ചു, എത്ര പൈസ ഉണ്ടോലേക്ക്? പൈസ കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ? ഹേ, എന്താണ് ഈ അറബ് രാജ്യങ്ങൾ ഒന്നായി ചേർന്ന് അമേരിക്ക റഷ്യക്ക് തൂത്തെറിഞ്ഞൂടെ 313 ആളുകൾ 1000 ആളുകൾ ബദറിൽ ജയിച്ചത് എന്നൊക്കെ പറയും. ആ ബദറിൽ പങ്കെടുത്ത സഹാബികളെ ഈമാൻ, ഒരു സഹാബിന്റെ ഈമാൻ 3000 ആൾ കൂട്ടിയുണ്ടാവോ? അതാ മുസ്ലിമീങ്ങളുടെ അവസ്ഥ. എന്താ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ അവസ്ഥ? പലയിടത്തും സൂഫികൾക്കാണ് മുൻതൂക്കം. ചാറങ്ങളും മൗലൂദും അതുപോലെ മറ്റ് ഫിത്ര ഖുറാഫത്ത് എമ്പാടും നടക്കുന്ന രാജ്യങ്ങളുണ്ട്. അതൊക്കെ ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി നടക്കുകയാണ്. ഇപ്പൊ യു എയിലെ അബുദാബി ഭരണകൂടം പച്ച ഖുറാഫികളാണ്. അവരെന്തെല്ലാം നടത്തുന്ന അവിടെ, ഒരു ജിഫ്രി നട്ടിട്ടുണ്ട് യമനി, അവനവിടെ വന്നതിന് ശേഷം എന്തെല്ലാം ഖുറാഫത്ത്. ഷെയ്ഖ് സയ്യിദ് മരിച്ചിട്ട് ആ പള്ളിന്റെ മുമ്പിൽ കബർ വെച്ചിട്ട് അങ്ങനെ ഒത്തുവിട്ടിരിക്കുക. ആ പള്ളിയിൽ വലിയ പള്ളിയാ, പക്ഷെ മുമ്പിൽ തന്നെ കബർ കൊണ്ടുവച്ചിട്ട് നടു കാസറ്റ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ എന്തെല്ലാം ഖുറാഫത്തുകൾ അവിടെ നടത്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെ പല രാജ്യങ്ങളിലും. അപ്പൊ അവിടെയുള്ള, അപ്പൊ ഒമാനിൽ അവന് പ്രധാനപ്പെട്ട ആളുകൾ ഇബാദികളാണ്. അവർ ഈ കാലഘട്ടത്തിൽ അറിയപ്പെട്ട ഖവാരിജുകളാണ്. അവരൊക്കെയാണോ ഈ അമേരിക്കക്ക് റഷ്യക്ക് യുദ്ധം പ്രഖ്യാപിക്കേണ്ടത്? ഇവരൊക്കെ എന്താ ആയുധമുള്ളത്? ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട് വളരെ വ്യക്തമായി തന്നെ ചോദിക്കുന്നു, ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ ലോകശക്തികൾക്ക് ജിഹാദ് പ്രഖ്യാപിക്കാത്തത്? അതിന് വ്യക്തമായ ഉലമാക്കൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കർശനമായ നിബന്ധനകളോടുകൂടി അനിവാര്യ ഘട്ടത്തിൽ മാത്രം നടത്തേണ്ട ജിഹാദിന്, അത് ഓരോരുത്തർക്കും തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ആയുധമെടുത്തിറങ്ങി ഒരു കാഫറിനെങ്കിലും കൊന്നാൽ ജിഹാദായി, എന്നിട്ട് ഞാൻ മരിച്ചാലും വേണ്ടില്ല എന്ന രൂപത്തിലേക്കാണ് ഇപ്പോ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, കുഫ്ഫാറുകളുടെ രക്തം ചിന്തി ആനന്ദിക്കലോ അവരെ സമ്പത്ത് പിടിച്ചെടുക്കലോ നമ്മളെ സാമ്രാജ്യം വികസിപ്പിക്കലോ ഒന്നുമല്ല. ദീൻ സംരക്ഷിച്ചു നിലനിർത്തുക, ദീനിനെതിരായ ശിർക്കിനെയും കുഫറിനെയും പ്രതിരോധിക്കുക, ഇതാണ് യഥാർത്ഥത്തിൽ ഈ ജിഹാദിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുക എന്നതാണ്. എന്റെ കയ്യിലിരിക്കുന്ന ഈ കൊച്ചു പുസ്തകം മുഹിമ്മാത്തും ഫിൽ ജിഹാദ്, അബ്ദുൽ അസീസ് ബിൻ റയീസ് റയീസ് എന്ന് പറയുന്ന പണ്ഡിതൻ എഴുതിയിട്ടുള്ളതാണ്. ഇതിൽ ഇബ്നു ദഖീഖ് എഴുതുന്ന ഷാഫി മദ്ഹബിലെ പണ്ഡിതന്റെ ഒരു ഉദ്ധരണി കൊടുത്തിട്ടുണ്ട്. ജിഹാദ് വസീലത്തുൻ ഇലാ ഇഅലാനി ദീനി വനശ്രിഹി വയഖ്മാദിൽ കുഫ്രി വദഹ്ലിഹി ഫഫളീലതുഹു ബിഹസബി ഫളീലതി ദാലിക്. ഇബ്നു ദഖീഖ് എഴുത് പറയാണ്, ജിഹാദ് എന്നത് ദീനിനെ വിളംബരപ്പെടുത്തുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണ്, അതുപോലെ കുഫറിനെ നിർവീര്യമാക്കുന്നതിനും അതുപോലെ തന്നെ ശക്തി ചെയ്യിപ്പിക്കുന്നതിനുമുള്ള ഒരു മാർഗമാണ്. ഫഫലീലത്തു, അതിന്റെ മഹത്വം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കർമ്മങ്ങൾക്കുള്ള മഹത്വം എത്രയുണ്ടോ അതിന്റെ മഹത്വത്തിനനുസരിച്ചുള്ള മഹത്വമാണ്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഅദി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ, അദ്ദേഹത്തിന്റെ തഫ്സീർ അള്ളാഹുൽ ബയാൻ, അതിൽ അദ്ദേഹം ثم ذكر تعالى المقصود من القتال في سبيله തന്റെ മാർഗ്ഗത്തിലുള്ള യുദ്ധത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അല്ലാഹു പറഞ്ഞു. വഅന്നഹു ലൈസൽ മഖ്സൂദു ബി സഫ്കു ദിമാഇൽ കുഫാർ, കണ്ടോ, കുഫ്ഫാറുകളുടെ രക്തം ചിന്തലല്ല അതിന്റെ ഉദ്ദേശം. വഅഖദു അംവാലിഹിം, അവരെ സമ്പത്ത് പിടിച്ചെടുക്കലുമല്ല. വലാക്കിനൽ മഖ്സൂദു ബി അൻ യകൂന ദീനുൽ ഇല്ലാ, ദീൻ അല്ലാഹുവിന്റെ മാത്രമായിരിക്കുക, കീഴ്വടക്കം അവന് മാത്രമായി തീരുക. വയദുഹറു ദീനുല്ലാഹി തആല, അല്ലാഹുവിന്റെ ദീൻ അങ്ങനെ പ്രത്യക്ഷപ്പെടുക. അലാ സായിരിൽ ദിയാൻ, മറ്റ് എല്ലാ മതങ്ങളെക്കാളും ഉപരിയായി. ഈ ദീനിനെതിരായ ശിർക്കിനെയും അതല്ലാത്ത മറ്റ് കുഫർ പോലെയുള്ളതിനും പ്രതിരോധിക്കുക. അതാ വഹുവൽ മുറാദു ബിൽ ഫിത്ന, ഫിത്ന ഇല്ലാതാവുക എന്നതുകൊണ്ട് ശിർക്കും കുഫറും ഇല്ലാതാവുക. അതുവരെ ജിഹാദ് ലോകത്ത് നിലനിൽക്കും, ശിർക്കും കുഫറുള്ളിടത്തോളം കാലം. വൈദാ ഹസൽ ഹാദൽ മഖ്സൂദ് ഫലാ ഖത്ല വലാ ഖിതാൽ, ഈ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ യുദ്ധവുമില്ല കൊലയുമില്ല. പിന്നെ അബൂ മുസാ റളിയല്ലാഹു അൻഹു ഹദീസാണ് ധരിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാതല ലിതകുന കലിമത്തുല്ലാഹിയൽ ഉലിയ ഫഹുവ ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ കലിമത്ത് അത്യുന്നതമായിരിക്കുവാൻ വേണ്ടി ആരെങ്കിലും യുദ്ധം ചെയ്താൽ അതാകുന്നു അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധം. അതെപ്പോഴാ പറഞ്ഞോ? റസൂലിനോട് ചോദിക്കാണ്, ഒരാൾ തന്റെ ധൈര്യം ധീരത പ്രകടിപ്പിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു, വേറൊരാൾ ആളുകളെ കാണിക്കാൻ വേണ്ടി റിയായിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു, ഇതിലേതാണ് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധം? അപ്പൊ പറഞ്ഞ മറുപടിയാണ്, അല്ലാഹുവിന്റെ കരിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത്യുന്നതമായിരിക്കുന്നതിനു വേണ്ടി നടത്തപ്പെടുന്ന യുദ്ധം അത് മാത്രമാകുന്നു യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്. അപ്പോ ഒന്നാമത്തെ ഷർത്ത് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമി പറയ ലാ ബുദ്ദ ഫീഹി മിൻ ഷർത്തിൻ വഹുവ അൻ യകൂന ഇൻദൽ മുസ്ലിമിന ഖുദ്റതൻ വഖുവതൻ, യസ്തത്തിൽ ഖിതാൽ യുദ്ധത്തിനുള്ള കഴിവുണ്ടായിരിക്കുക, അത് സാമ്പത്തികമായും ആയുധപരമായും ആൾബലവും എല്ലാമെല്ലാം നിലക്കുള്ള മുന്നൊരുക്കങ്ങളും കൊണ്ടും കഴിവുണ്ടായിരിക്കണം. ഫൈൻ ലം യകുൻ ലദൈഹിം ഖുദറ, അവർക്ക് കഴിവില്ലെങ്കിൽ ഫൈൻ ഇഖാമ അൻഫുസിം ഫിൽ ഖിതാലി ഇൽഖാഉ ബി അൻഫുസിലെ തഹലുക, അവർ യുദ്ധത്തിന് വേണ്ടി യുദ്ധത്തിലേക്ക് എടുത്തു ചാടുക എന്നത് നാശത്തിലേക്ക് എടുത്തു ചാടലാണ്. വലിഹാദാലം യൂജിബില്ലാഹു സുബ്ഹാനഹു വതആല അൽ മുസ്ലിമൽ ഖിതാല വഹും ഫി മക്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും മക്കയിലായിരുന്നപ്പോൾ ഒരുപാട് ദ്രോഹങ്ങൾ സഹിച്ചിട്ടും അവിടെ തിരിച്ചടിക്കാൻ അനുവാദമുണ്ടായില്ല, യുദ്ധത്തിന് അനുമതി കിട്ടിയില്ല. ലിയന്നഹും ആജിസൂന ളുഅഫ, കാരണം അവർ അശക്തരും ദുർബലരുമായിരുന്നു. ഫലമ ഹാജറു ഇലൽ മദീന വകവ്വനു ദൗലത്തുൽ ഇസ്ലാമിയ്യ, അവർ മദീനയിലേക്ക് ഹിജ്റ പോവുകയും അവിടെ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുകയും വസാർലഹും ഷൗക, അവർക്ക് ശക്തി കൈവരുകയും ചെയ്തപ്പോൾ ഉമറുബിൽ ഖിതാൽ, അവർക്ക് ഖിതാല് കൊണ്ട് യുദ്ധം കൊണ്ട് കൽപ്പനയുണ്ടായി. വഅലാ ഹദാ ഫലാബുദ്ദ മിൻ ഹദ ഷർത്ത്, അതിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ ഈ ഷർത്ത് അനിവാര്യമാണ്. വൈലാ സഖത അൻഹും കസായിൽ വാജിബാത്, അല്ലാത്ത പക്ഷം മറ്റു വാജിബാത്തുകൾ കഴിവില്ലെങ്കിൽ ഇല്ലാതാകുന്നത് പോലെ ഈ നിബന്ധനയും ഒഴിവാകുന്നതാണ്. ലിഅന്ന ജമീഅൽ വാജിബാത് യുഷ്തർത്തു ഫിൽ ഖുദറ, ഏതൊരു വാജിബായ കാര്യവും അത് നിർവഹിക്കണമെങ്കിൽ ഒന്നാമത്തെ ഷർത്ത് അതിന് കഴിവുണ്ടായിരിക്കുക. ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾ അല്ലാഹുവിന്റെ കഴിവിനനുസരിച്ച് സൂക്ഷിക്കുക എന്നായത്ത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരു മനുഷ്യനോടും അവന്റെ കഴിവിൽപ്പെട്ടതല്ലാതെ നമ്മൾ കൽപ്പിക്കുകയില്ല എന്ന ആയത്തുമാണ് അതിനുള്ള തെളിവ് എന്ന് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. ഇന്നിപ്പോ എന്താ ചെയ്യണത്? ചതിപ്രയോഗങ്ങൾ നടത്തുക അല്ലെ? ഒന്നും കഴിയില്ലവർക്ക് എന്നറിയാ, ഒരു ഭരണകൂടത്തിന്റെ എല്ലാ സംവിധാനങ്ങളോടും കൂടി അവർക്ക് നേരിടാവുന്ന ആളുകളെ ഇവിടെ ഉള്ളൂ. അപ്പൊ എന്താ ചെയ്യുക? ചതിയിൽ ചെന്നിട്ട് നിരപരാധികളെ കൊല്ലുക, അത് യുദ്ധ, അത് ജിഹാദാ. ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ നേർക്കുനേരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ട് യുദ്ധക്കളത്തിൽ ഇറങ്ങിയിട്ട് നേർക്കുനേരെ ചെയ്യുന്ന കാര്യാ. ഇത് യുദ്ധമാണോ? ഇത് ചതിയല്ലേ? ഏതോ ആളുകൾ അങ്ങാടിയിൽ സാധനം പാകാൻ വന്നാലും ട്രെയിനിൽ കയറാൻ വന്നാലും വിമാനം കയറാൻ വന്നാലും അവരെ ബോംബ് വെച്ച് കൊല്ലുക, അത് ജിഹാദാ. അപ്പൊ ഈ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്നത്തെ നമ്മുടെ മുസ്ലിമീങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ ജിഹാദിനെ അവഗണിച്ചതാണോ, അതല്ല അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കാരണം അങ്ങനെ സംഭവിച്ചതാണോ എന്നതിനെ സംബന്ധിച്ച് ഉലമാക്കളോട് ചോദിച്ചപ്പോൾ അതിന് കിട്ടിയ മറുപടിയുണ്ട്. നമുക്ക് കാണാം ഈ മുഹിമ്മാത്തം ഫിൽ ജിഹാദ് എന്ന ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി തന്നെ അബ്ദുലജീസ് റൈസ് റൈസ് പറയുന്നുണ്ട്. വല്ലദീന യദഉന ലുമ്മത്തൽ ആൻ ലി ജിഹാദിൽ അദു ബിൽ കാഫിർ ഹും ഫിൽ ഹഖീഖത്തി യസ്അഉ ലി ഹലാകിഹ, സത്യനിഷേധികളോട് യുദ്ധം ചെയ്യാൻ ഇന്ന് ഉമ്മത്തിനെ ക്ഷണിക്കുന്നവരുണ്ട്. മുസ്ലിം ഉമ്മത്ത് ദുർബലമായ അവസ്ഥയിലാണ്. എന്നിട്ടും സത്യനിഷേധികൾ എല്ലാ തരം കഴിവുള്ളവരാണ്, അവരോട് യുദ്ധം ചെയ്യാത്ത എന്താണ് എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ നാശത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. മിൻഹൈസുലായതുകൊണ്ട് അവരറിയാതെ തന്നെ നിർബല കാല ശൈഖുൽ അല്ലാ മുഹമ്മദ് സാലിൽ ഉസൈമീൻ വലിഹാദ ലൗ ഖാല അന്ന ഖായിലുൻ അൽആൻ ലിമാദാ ലാ നുഹാരിബു അമരീക്ക വറൂസിയ വഫറൻസ വഇൻജൽത്തറ, ഇംഗ്ലണ്ടിനോടും ഫ്രാൻസിനോടും റഷ്യയോടും അമേരിക്കയോടും നാം എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല മുസ്ലിം രാഷ്ട്രങ്ങൾ? ലിമാദ ലിആദമിൽ ഖുദറ, കഴിവില്ലാത്തത് കൊണ്ട് തന്നെ. അൽ അസ്ലിഹത്തു ലത്തി ഖദ ദഹബ അസ്റുഹ ഇദ്ദഹും ഇയല്ലത്തി ഫി ഐദീന, അവരടുക്കൽ കാലഹരണം വന്ന പഴയ യുദ്ധോപകരണങ്ങളാണ് നമ്മുടെ അടുക്കലുള്ളത്. വയ്യന്ത അസ്ലിഹത്തിന്റെ മനസ്സിലത്തി സഖാക്കിൻ അൽ മൂഖദിന്ത സവാരി, ചൂളയിലിട്ട് ചോപ്പിച്ച കത്തി പോലെയാണ് അവരടുക്കൽ, അവരുടെ വലിയ റോക്കറ്റുകൾ അടുക്കൽ നമ്മുടെ ഉപകരണങ്ങൾ. എന്താണ് ഒരു വിലയും അതിലില്ല എന്നർത്ഥം. മാതുഫീദ് ഷെയ്ൻ, അതൊരു ഉപകാരം ചെയ്യൂല. ഫകൈഫിയും കിരണ്ണു കാത്തലഹാവുലായി, നമുക്ക് എങ്ങനെ യുദ്ധം ചെയ്യാൻ സാധിക്കും? വലിഹാദാഖൂൽ ഇന്നഹു മിനൽ ഹുംഖി അൻ യഖൂല ഖായിൽ അന യജ്ബു അലൈനാ അൻ നുഖാതില അമരീക്ക ഫ്രൻസ് വഇൻജൽത്ര വറൂസിയ കൈഫ നുഖാതില ഹാദാ. അതുകൊണ്ട് നമുക്ക് പറയാം, നമുക്ക് നിർബന്ധമാണ്. ചില ആളുകൾ പറയും നമുക്ക് നിർബന്ധമായും അമേരിക്കയും ഫ്രൻസിനോടും ഇംഗ്ലണ്ടിനോടും റഷ്യയോടൊക്കെ യുദ്ധം ചെയ്യണം എന്ന് പറയുന്ന ആളുകൾ, അത് വിഡ്ഢിത്തമാണ്. കൈഫനു കാത്തിലു ഹാദ, എങ്ങനെ വെച്ച് തഹ്ബാവ് ഹിക്മത്തുള്ളാഹി അസ്തബജല്ല, അല്ലാഹു ഓരോ കാര്യത്തിലും ഓരോ ഹിക്മത്ത് വെച്ചിട്ടുണ്ട്, ആ ഹിക്മത്ത് ഇതിനെ വിസമ്മതിക്കുന്നു. വയബാഹു ശറഉഹു, അല്ലാഹുവിന്റെ ശറഉഹും ഇതിനെ വിസമ്മതിക്കുന്നു. ലാക്കിനൽ വാജിബ അലൈനാ അന്നഫഅല മാ അമറ അല്ലാഹു ബി അസ്തബജല്ല, നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? വഅദ്ദു ലഹും മസ്തതഅതു മിൻ ഖുവ, നിങ്ങൾ അവർക്ക് വേണ്ടി കഴിയുന്നത്ര ശക്തി സംഭരിക്കുക. ഈമാനികമായ ശക്തി, മറ്റുള്ള ഭൗതികമായ ശക്തി, ആ ശക്തി സംഭരിക്കുക, തയ്യാറെടുക്കുകയാണ് വേണ്ടത്. ഹാദൽ വാജിബ് അലൈന അൻ ഉഇദ്ദ ലഹും മസ്തതഅനാ മിൻ ഖുവ വഅഹമ്മു ഖുവത്തിൻ ഉഇദ്ദുഹാ ഹുവൽ ഈമാൻ വത്തഖ്വ, കുറെ ബോംബും കുറെ തോക്കും വലിയ ഉദ്യോഗം വാങ്ങിയൊക്കെ മാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താ? ഈമാനിന്റെ ശക്തിയാണ്. ഇതാണ് ഈ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് കൊടുത്തിട്ടുള്ള മറുപടി. ഇനി സുഹൃത്തുക്കളെ, രണ്ടാമത്തെ ഷർത്തായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇസ്നു വലിയുൽ അംർ. വലിയുൽ അംറിന്റെ അനുമതി പ്രകാരം അദ്ദേഹത്തിന്റെ കീഴിലല്ലാതെ ജിഹാദില്ല. ആരാ വലിയുൽ അംർ? ബൈഅത്ത് ചെയ്യപ്പെട്ട ഇസ്ലാമിക ഭരണാധികാരി. ആ ഇസ്ലാമിക ഭരണാധികാരിയാണ് ജിഹാദ് പ്രഖ്യാപിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ കീഴിലല്ലാതെ ജിഹാദില്ല. ഇതുകൊണ്ടാണ് ISകാര് അൽഖായിദയും ജബഹത്തുൻ നുസ്രയും ഒക്കെ കേവലം സംഘങ്ങൾ മാത്രമായപ്പോ ഇവര് ഹുക്കൂമയായി, ഗവൺമെന്റ്, ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ലെ. ഇന്നെ സ്റ്റേറ്റ് ആക്കിയത്, സ്റ്റേറ്റിനെ യുദ്ധം ചെയ്യാൻ പാടുള്ളത് പൊതു അറിയപ്പെട്ടതാ. അപ്പൊ തട്ടിക്കൂട്ടിയ സ്റ്റേറ്റ് അങ്ങ് ഉണ്ടാക്കി. എന്നാ അങ്ങനെ തട്ടിക്കൂട്ടിയ ഖിലാഫത്താകുവോ? ലോക മുസ്ലിം ഖലീഫയാണ് അബൂബക്കർ ബഗ്ദാദി. ഞാൻ ലോക മുസ്ലിം ഖലീഫയാണെന്ന് പ്രഖ്യാപിച്ചത് ആരാണ് ഇവിടെ ഉള്ളത്? അബൂബക്കർ ബഗ്ദാദി അല്ലാതെ. അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യൽ നിർബന്ധമാണ്. എല്ലാവരും കുഫറിന്റെ രാജ്യങ്ങളിലാണ്. അവിടെ മാത്രം ISന്റെ ടാ വട്ടത്തിൽ മാത്രമേ ദാറുൽ ഇസ്ലാം ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് ഹിജറ ചെയ്ത് വരണം. അതിനുവേണ്ടി ഖിലാഫത്ത് തട്ടിക്കൂട്ടി ലോക മുസ്ലിം ഖലീഫയായി പ്രഖ്യാപിച്ചു. പക്ഷെ അതിനൊക്കെ ഇസ്ലാമികമായിട്ട് അതിന്റെ പ്രോസസ്സൊക്കെ നടക്കണ്ടേ? നാലാള് കൂടിയിട്ട് നാലഞ്ച് പത്ത് പത്തൊമ്പത് വികാരജീവികൾ യോഗം ചേർന്നിട്ട് അതിൽ സൂപ്പർ വികാരജീവിയെ അണ്ട് വലിയ ലംബറായി പ്രഖ്യാപിച്ച ഓ വലിയ ലംബറാവോ? അതിനൊക്കെ മര്യാദ. ലോക മുസ്ലിം ഖലീഫയാകണമെങ്കിൽ ലോകത്തിന് നാനാഭാഗത്തുമുള്ള അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ്, കാര്യനിർവഹണ പ്രാപ്തിയുള്ള ഉന്നതന്മാരായ പണ്ഡിതന്മാരും പ്രമുഖ നേതാക്കളും ബന്ധപ്പെട്ടവരൊക്കെ പോയിട്ട് ബൈഅത്ത് ചെയ്യണം. ആരെങ്കിലും ബൈഅത്ത് ചെയ്തിട്ടുണ്ടോ? ഇറാഖിലുള്ള അഹ്ലുൽ സുന്നത്തിന്റെ പണ്ഡിതന്മാർ ചെയ്തിട്ടുണ്ടോ? വേണ്ട. 2014 പ്രഖ്യാപിച്ചത് മൗസുല്, ISന്റെ സ്റ്റേറ്റ് പ്രഖ്യാപിച്ചത്. മൗസുലിലുള്ള അഹ്ലുൽ സുന്നത്തിന്റെ ഉലമാക്കളെങ്കിലും പോയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട മുസ്ലിം നേതാക്കൾ പോയിട്ട് ഇയാൾക്ക് ബൈഅത്ത് ചെയ്തിനോ? ഞങ്ങളുടെ മജ്ലിസ് ശൂറ അംഗീകരിച്ചിട്ടുണ്ട്. ആരാ മജ്ലിസ് ശൂറ? ബലിന്നെ ഒരു നാലാണ് മജ്ലിസ് ശൂറ. മറ്റോ മന്ത്രി, ഇജ് മന്ത്രി, ഞാൻ പിന്നെ പ്രധാനമന്ത്രി, മറ്റോ ഇജ് കമാൻഡർ, നാല്. അതാണോ? അങ്ങനെയാണോ ഉണ്ടാക്കേണ്ടത്? അതാണോ ഖലീഫയുടെ പ്രോസസ്? ഖലീഫയെ തെരഞ്ഞെടുക്കേണ്ടത് ആരാ? ഖലീഫക്ക് ബൈഅത്ത് ചെയ്യേണ്ടത് ആരാ? അപ്പൊ അതൊന്നും നോക്കാതെ ഞങ്ങൾക്ക് ഖലീഫയുണ്ട്, ഞങ്ങൾക്കിതാ ലോക മുസ്ലിം ഖലീഫയുണ്ട്, അവിടെ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ ജിഹാദ് ചെയ്യാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഇസ്ലാമികമായ താക്കത്തുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് താക്കത്തുണ്ടാവോ? അപ്പോ ISും അൽഖായിദയും ഒക്കെ ചെയ്യുന്നത് വലിയ നമ്പറിന്റെ കീഴിലുള്ള ജിഹാദല്ല. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമിക ജിഹാദല്ല. അത് വെറും ചാവേർ സംഘങ്ങൾ ഉണ്ടാക്കാനാണ്, മുസ്ലിമീങ്ങളെ കൊന്നെടുക്കാൻ വേണ്ടി ജൂതന്മാരുണ്ടാക്കിയ പദ്ധതിയാണ് യഥാർത്ഥത്തിൽ IS, അൽഖായിദ, ജബഹത്തുൻ നുസ്ര പോലെയുള്ളതൊക്കെ, താലിബാൻ പോലെയൊക്കെ. ഇപ്പൊ താലിബാനൊക്കെ സലഫി സംഘമാണെന്ന് പറഞ്ഞ് ഇപ്പൊ ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവരെ തന്നെ ബുക്കിലുണ്ട് അമീറുൽ മുഅ്മിനീൻ മുല്ല ഉമർ. ആരാ മുല്ല ഉമർ? താലിബാൻ നേതാവ്. അദ്ദേഹം സൂഫിയായിരുന്നു. ആ സൂഫിയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ബിൻ ലാദന് ആവേശം ഉണ്ടായത്. അതുവരെ ബിൻ ലാദൻ എന്തേനു? അഫ്ഗാനിലെ റഷ്യൻ ഗവൺമെന്റിനെതിരിൽ മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യണം, അഫ്ഗാൻ പിടിച്ചടക്കിയ റഷ്യ, അവരെ തുരത്താൻ വേണ്ടി അവിടെ ജിഹാദ് പ്രഖ്യാപിച്ചു. അപ്പൊ അറബ് ലോകത്തെ പല ഭാഗത്തുനിന്നും അറബികൾ ജിഹാദിന് പോയി അങ്ങോട്ട്. അപ്പൊ അവർക്ക് പൈസയും ആയുധവും സാധനമൊക്കെ കൊടുത്തിട്ട് പാകിസ്ഥാനിൽ അതിന് ഓഫീസ് ഉണ്ടാക്കിയിട്ട് ആ പണിയായിരുന്നു. പക്ഷെ മുല്ല ഉമറുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അയാൾക്ക് ശക്തി കിട്ടിയത്. അയാൾ യഥാർത്ഥത്തിലുള്ള അമീർ മുഅ്മിനീന്റെ ഒപ്പം കൂടി. അതൊക്കെ ഇവർ എഴുതിയതാ, അതെല്ലാം നമ്മൾ കഴിഞ്ഞ പരിപാടികളിൽ വായിച്ചിട്ടുണ്ട്. ഇനിയും കാന്തപുരം കൂട്ടിൽ ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ അതിനപ്പുറവും വായിക്കും. എല്ലാം ഞങ്ങളെ കയ്യിൽ റെഡിയുണ്ട്. മനസ്സിലായി? ഞങ്ങൾക്ക് വേറെ പണിയുള്ളതുകൊണ്ടാണ്. ഞങ്ങൾക്ക് ഈ ഉമ്മത്തിനെ തെറിപ്പിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നും നിങ്ങൾക്ക് മറുപടിയും നടന്നാ പോരാ. പക്ഷേ റദ്ദ് ചെയ്യേണ്ടിടത്ത് ഞങ്ങൾ റദ്ദ് ചെയ്യുക തന്നെ ചെയ്യും, യാതൊരു സംശയമല്ല. അപ്പൊ അതുകൊണ്ട് താലിബാനെ പോലെയുള്ള സൂഫി സംഘടനകളും ഇഖ്വാനുൽ മുസ്ലിമീനെ പോലെയുള്ള രാഷ്ട്രീയ സംഘടനകളും ഇവരാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾക്ക് വെള്ളവും വളവും നൽകിയിട്ടുള്ളത്. ഈ ബഗ്ദാദി തന്നെ ഒരു കാലത്ത് ഇഖ്വാൻ മുസ്ലിമീന്റെ പ്രവർത്തകരായിരുന്നു എന്ന് കർലാവി പറഞ്ഞിട്ടുണ്ട്. യൂസുഫ് അൽ കർലാവി സലഫി പണ്ഡിതന്മാരല്ല പറഞ്ഞത്, യൂസുഫ് അൽ കർലാവി എന്ന ലോക ഇഖ്വാനി പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഈ അയ്മനുൽ ലവാഹിരി ആരായിരുന്നു? അയാൾക്ക് ഇവിടെ ആവേശം കിട്ടിയത് ഇവരൊക്കെ സയ്യിദ് കുത്തുബിന്റെയും അതുപോലെ തന്നെ മൗദൂദിയുടെയും ഒക്കെ പുസ്തകങ്ങളിൽ നിന്നാണ് ആവേശം കിട്ടിയത്. കുത്തുബിസം വലിയ അപകടമാണ്. ഞാൻ നേരത്തെ ഖിസ്സത്തുൽ കാമില, ഈ കാലഘട്ടത്തിലെ ഖവാരിജുകളുടെ സമ്പൂർണ്ണ ചരിത്രം, അത് അബുല്ലാല മൗദൂദി മുതൽ അബൂബക്കർ ബഗ്ദാദി വരെയുള്ള ചരിത്രമാണ്. അതിൽ ISന്റെ തൊട്ടു മുമ്പുള്ള ചരിത്രമാണ്, അതിന് ശേഷമുള്ളത് അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 2000-ലധികം അവരുടെ കൃതികൾ, പുസ്തകങ്ങളും ലഘുലേഖകളും ഒക്കെ അവലംബിച്ചുകൊണ്ടാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ജിഹാദിന്റെ ചില ഷുറൂത്തുകൾ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ലോക മുസ്ലിം ഖലീഫ ഉള്ളവർക്ക് മാത്രമേ പാടുള്ളൂ എന്നും മറ്റ് ഹാക്കിമുകൾക്കൊന്നും യഥാർത്ഥത്തിൽ ബൈഅത്ത് കൊടുക്കേണ്ടതോ അനുസരിക്കേണ്ടതോ ഇല്ല എന്ന വാദം ഇവിടെ നിയാഫ കാര്യം പറഞ്ഞിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. ലോക മുസ്ലിം ഖലീഫ എന്നൊരു സമ്പ്രദായം യഥാർത്ഥത്തിൽ എത്രയോ നൂറ്റാണ്ടുകളായി ലോകത്തില്ല. അതുകൊണ്ട് ഓരോ പ്രദേശത്തും ആ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഭരണാധികാരിയാണ് അയാളാണ് അവിടുത്തെ ഖലീഫ, അയാൾ അനുസരിക്കണം. ഭരണകൂടങ്ങളോടുള്ള നിലപാട് കഴിഞ്ഞ ലക്കത്തിൽ തൊട്ട് നവംബർ ലക്കം അലിസ്ലാഹിൽ വിശദമായിട്ട് ഡിസംബർ ലക്കത്തിൽ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ വായിക്കണം. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. അങ്ങനെ വലിയുല്ലമ്പർ ആരാണ്? സുൽത്താൻ, അമീർ, ഹാക്കിം എന്നൊക്കെ പറയുന്നത് സാധാരണ ഭരണാധികാരികൾക്ക് പറയുന്ന പേരാണ്. എന്നാൽ ലോകത്തിനൊട്ട് ലോക മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ചൊരു ഖലീഫ അതിപ്പോ നിലവിലില്ല. മുസ്ലിമീങ്ങൾ ഇന്ന് പല രാജ്യങ്ങളിലായി ചിന്നിച്ചെതറി കിടക്കുകയാണ്. ഒരേക നേതൃത്വമല്ല, അത് സാധ്യവുമല്ല. അത് ഉൽമാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അബ്ബാസി കാലഘട്ടത്തിലും അതുപോലെ തന്നെ അതിന് മുമ്പ് സഹാബികളുടെ കാലഘട്ടത്തിന് ശേഷം ഇമാം അഹമ്മദ് മെഹമ്മലിന്റെ കാലം മുതൽക്ക് അതില്ലാതായിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ വിവിധ രാജ്യങ്ങളിലായി ചിന്നിച്ചെതിരി കിടക്കുമ്പോൾ അതാത് രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് ബൈഅത്ത് ആവശ്യപ്പെടുകയാണെങ്കിൽ ബൈഅത്ത് നൽകണം എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ഷർത്ത് ഇതിന് വലിയുൽ അംർ, വലിയുൽ അംറിന്റെ സമ്മതത്തോടുകൂടി അദ്ദേഹത്തിന്റെ കീഴിലായിരിക്കുക എന്നതാണ്. ഇന്ന് നടക്കുന്ന ഐഎസും അൽഖായിദയും ജബഹത്തുൽ നുസ്രയും ബൊക്കോ ഹറാമൊക്കെ നടത്തുന്നത് അത് ചാവേർ ആക്രമണങ്ങളാണ്, അതല്ലാതെ ജിഹാദല്ല. അത് ജിഹാദിന്റെ ഒരു ഷർത്തും അതിൽ പൂർത്തിയായിട്ടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന ഒരു തിരിച്ചറിവെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.